നാമത്തിന് മഹത്വം. നമുക്കൊരു വാക്യം വായിക്കാം. 1 കൊരിന്ത്യർ അതിന്റെ 12-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ
വാക്യം. അവയവും പലതും ശരീരത്തിന്റെ അവയവും പലതായിരിക്കെ എല്ലാം ഒരു ശരീരവും ആയിരിക്കുന്നത് പോലെയാകുന്നു ക്രിസ്തു.
നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ള വാക്യമാണ് 1 കൊരിന്ത്യർ 12-ാമത്തെ അധ്യായം. ദൈവസഭ എന്ന ശരീരത്തെ പറ്റിയാണ് പറഞ്ഞത്. അവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഒരു ശരീരമാണ്, എന്നാൽ അതിന്റെ അവയവം പലതാണ്. 1 ബോഡി വിത്ത് ഡിഫറന്റ് മെമ്പേഴ്സ്. റോമാലേഖനം 12-ാമത്തെ അധ്യായത്തിന്റെ 4-5 വാക്യങ്ങളും ഇതേ കാര്യമാണ് പറയുന്നത്. റോമർ 12:4-5.
ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ല താനും. അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു.
ഇതേ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ശരീരം പല അവയവം, പല അവയവങ്ങൾക്ക് പല പ്രവൃത്തി. ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരമുള്ളതുകൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസമൊത്തവണ്ണം. അങ്ങനെ വീണ്ടും അതിന്റെ വരങ്ങളുടെ ഡീറ്റെയിൽസിലേക്ക് പോകണം. അതിന്റെ 27 അതിന്റെ 12-ാമത്തെ അധ്യായത്തിന്റെ റോമാലേഖനം 12-ാമത്തെ അധ്യായത്തിലേക്ക് താഴേക്ക് വരുമ്പോൾ അതിന്റെ വിശദീകരണങ്ങളാണ് പറയുന്നത്. എന്നാൽ ഈ കൊരിന്ത്യലേഖനം 12-ാമത്തെ അധ്യായവും റോമാലേഖനത്തിന്റെ 12-ാമത്തെ അധ്യായവും ഒരേ കാര്യം പൗലോസ് വിശദീകരിക്കാം. ഒരു ശരീരവും പല അവയവങ്ങളും, അവയവങ്ങൾക്ക് പലതരത്തിലുള്ള പ്രവൃത്തികൾ. കൊരിന്ത്യലേഖനം അതിന്റെ 12-ാമത്തെ അധ്യായത്തിന്റെ 27-28 വാക്യങ്ങളും വീണ്ടും ഇത് തന്നെ വിശദീകരിക്കുന്നു.
എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെയായി അവയവങ്ങളുമാകുന്നു.
നമ്മൾ പറയണം നിങ്ങൾ, യു ഇൻഡിവിജ്വലി, നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരമാണ്. ഞാൻ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരമാണ്, കാരണം എന്നിൽ യേശു ക്രിസ്തു വസിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ഇൻഡിവിജ്വലി ക്രിസ്തുവിന്റെ അവയവമായിരിക്കുന്നത് പോലെ തന്നെ ഞാൻ കോർപ്പറേറ്റ്ലി ക്രിസ്തുവിന്റെ ഒരു അവയവമാണ്. ഇതാണ് പൗലോസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇൻഡിവിജ്വലി ഒരു വ്യക്തി ക്രിസ്തുവിന്റെ ശരീരമാകുന്നതിന് കാരണം യേശു ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു എന്നുള്ളതാണ്. കോർപ്പറേറ്റ് ബോഡിയിൽ, ദൈവസഭ എന്ന് പറയുന്ന ഹോൾ ബോഡിയിൽ നമ്മളല്ല മുഴുവൻ ശരീരം, നമ്മളൊരു അവയവം മാത്രമാണ്. അവിടെ സഭയാണ് ശരീരം. ഇത് നമ്മൾ വിശദീകരിക്കുകയാണ്. 1 കൊരിന്ത്യർ 12:12-ും 12:27 അതാണ് ആ വ്യത്യാസമാണ് പറയുന്നത്. ചർച്ച് എന്ന് പറയുന്നത് ഹോൾ ബോഡിയാണെങ്കിൽ അതിൽ ഒരു വ്യക്തി ഒരു അവയവമാണ്. ഒരു വ്യക്തി ഇൻഡിവിജ്വലി എടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തി ദൈവത്തിന്റെ ശരീരവുമാണ്. അതാണ് വിശദീകരിക്കുന്നത്. ഈ ശരീരത്തെ അല്ലെങ്കിൽ അവയവങ്ങളെ ശരീരത്തിന്റെ ഭാഗമാക്കുന്നത് ആ അവയവങ്ങളിൽ കൂടി പോകുന്ന കർത്താവിന്റെ ജീവനാണ്, ലൈഫാണ് ആ ശരീരത്തിന്റെ കോമൺ ഫാക്ടർ. ഒരു ശരീരത്തിലെ ഓരോ അവയവും മറ്റേ അവയവും തമ്മിലുള്ള കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ലൈഫാണ്, ജീവനാണ്. ഡിഫറൻസ് എന്ന് പറയുന്നത് അതിന്റെ മിനിസ്ട്രിയാണ്, അതിന്റെ പ്രവർത്തനങ്ങളാണ്. ഒരേ പ്രവർത്തനമല്ലെങ്കിലും ഒരേ ജീവനാണ് ഈ ശരീരത്തിന്റെ കോമണായിട്ട് എല്ലാത്തിലും കൂടി വരുന്നത്. അതുകൊണ്ടാണ് 13-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, യഹൂദരോ യവനരോ ദാസരോ സ്വതന്ത്രരോ ആയ നാം എല്ലാവരും ഒരു ശരീരമാകുമാറ് ഒരാത്മാവിനാൽ സ്നാനമേറ്റും ഒരേ ആത്മാവിനെ പാനം ചെയ്തുകൊണ്ടിരിക്കും. അന്നേരം പൗലോസ് ഇത് വിശദീകരിക്കുകയാണ്. ഒരു ശരീരം, പല അവയവം, പല അവയവങ്ങൾക്ക് പല പ്രവൃത്തി, എന്നാൽ എല്ലാ അവയവങ്ങളിലും കൂടി ഒഴുകുന്ന ആ ജീവൻ, ലൈഫ് എന്ന് പറയുന്ന ഒരേ ജീവൻ. അതേപോലെ തന്നെ ഒരു വ്യക്തി ഇൻഡിവിജ്വലിയും കർത്താവിന്റെ ശരീരവും വെവ്വേറെയായി അവയവങ്ങൾ. എന്നിട്ട് ഈ ശരീരത്തിലെ എല്ലാ മിനിസ്ട്രികളുടെയും അടിസ്ഥാന തത്വം എന്താണെന്നുള്ളത് 13-ാമത്തെ അധ്യായത്തിൽ വിശദീകരിക്കുകയാണ്. ഈ ലൈഫിന്റെ മാനിഫെസ്റ്റേഷൻ എന്നത് ലവ് ആണ് അല്ലെ, സ്നേഹമാണ്. സ്നേഹമെന്നുള്ള അടിസ്ഥാനത്തിലാണ് ഈ ഫങ്ഷൻസ് വർക്ക് ചെയ്യുന്നത്. ആ ലൈഫ്, ഡിവൈൻ ലൈഫും അത് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഡിവൈൻ ലവിലാണ്. ഇതിനെല്ലാം മാനുഷികമായിട്ടുള്ള തലങ്ങളുമുണ്ട്, മാനുഷികമായിട്ടുള്ള ജീവനുണ്ട്, ഞാനത് വിശദീകരിക്കുന്നില്ല, ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതുകൊണ്ട്. ശാരീരിക ജീവനുണ്ട്, സോളിഷ് ലൈഫുണ്ട്, എന്നാൽ ഡിവൈൻ ലൈഫുണ്ട്. ഡിവൈൻ ലൈഫാണ് വീണ്ടും ജനിക്കുന്നതിൽ കൂടി ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത്. ആ ഡിവൈൻ ലൈഫിൽ തന്നെ ഡിവൈൻ ലവും ഉണ്ട്. അതാണ് 13-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്, ആ ജീവന്റെ മാനിഫെസ്റ്റേഷൻ സ്നേഹമാണ്. മാനുഷിക സ്നേഹമല്ല, ഡിവൈൻ ലൈഫ്. മാനുഷിക സ്നേഹത്തിനും ഡിവൈൻ ലവിനും തമ്മിൽ വ്യത്യാസമുണ്ട്. മാനുഷിക ജീവനിൽ നിന്ന് മാനുഷിക സ്നേഹം ഉണ്ടാവും അല്ലെ, അതെല്ലായിടത്തും കാണും. അതിപ്പോ ചർച്ചിൽ വീണ്ടും ജനിക്കണമെന്നൊന്നുമില്ല. മാനുഷിക സ്നേഹം ഒരു വ്യക്തിക്ക് വേറൊരു വ്യക്തിക്ക് ഉണ്ടാവാനായിട്ട് വീണ്ടും ജനിക്കണമെന്നും വേണ്ട. ഒരേ പാർട്ടിക്കാരോ ഒരേ ഗ്രൂപ്പുകാരോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ കാണില്ലേ, ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാർക്ക് കമ്മ്യൂണിസ്റ്റുകാരുടെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്, കോൺഗ്രസ്സുകാർക്ക് കോൺഗ്രസ്സുകാരുടെ അടുത്ത് സ്നേഹമാണ് അല്ലെ, മർത്തോമക്കാർക്ക് മർത്തോമക്കാരുടെത്തും, പെന്തക്കോസ്സുകാർക്ക് പെന്തക്കോസ്സുകാരുടെ ഒക്കെ സ്നേഹമുണ്ട്. ഇതൊന്നും വീണ്ടും ജനനമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതൊക്കെ നമ്മൾ വിചാരിക്കും തെറ്റിദ്ധരിക്കും, അതൊക്കെയാണ് ഡിവൈൻ ലൈഫ് എന്നും ഡിവൈൻ ലവ് എന്നും. അതൊന്നുമല്ല, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡിവൈൻ ജീവൻ, ഡിവൈൻ ലൈഫ് ഒരു വ്യക്തിയിൽ വരുമ്പോൾ അവൻ ജീവൻ പ്രാപിക്കുകയും അവൻ ജീവനുള്ള ശരീരത്തിന്റെ ഭാഗമായി തീരുകയും ചെയ്യുമ്പോൾ അവനിൽ കൂടി ആ ഡിവൈൻ ലൈഫിന്റെ മാനിഫെസ്റ്റേഷൻ ആയിട്ടുള്ള ഡിവൈൻ ലവ് ഉണ്ടാവും. ആ ഡിവൈൻ ലവിൽ നിന്ന് 13-14-ാമത്തെ അധ്യായത്തിലേക്കും വരുമ്പോഴേക്കും ഗിഫ്റ്റുകൾ മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നു ചർച്ചിൽ. അതാണ് 14-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. 12-ാമത്തെ അധ്യായം ശരീരം എന്താണെന്നുള്ളതും ആ ശരീരത്തിൽ എങ്ങനെയാണ് ഒരു വ്യക്തി ഭാഗമായി തീരുന്നത്, ആ ശരീരത്തിന്റെ കോമൺ ഫാക്ടർ എന്താണെന്നുള്ളതും ഡിഫറന്റ് ഫംഗ്ഷൻ എന്താണെന്നുള്ളതും പറഞ്ഞിട്ട് അതിന്റെ അടിസ്ഥാനമായിട്ടുള്ള ആ ജീവന്റെ ഒഴുക്കിനെ പറ്റി 13-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ട് 14-ാമത്തെ അധ്യായത്തിൽ ആ ജീവന്റെ മാനിഫെസ്റ്റേഷനായിട്ടുള്ള ചർച്ചിൽ, ദൈവസഭയിലെ മാനിഫെസ്റ്റേഷനായിട്ടുള്ള കൃപാവരങ്ങളുടെ വ്യത്യസ്ത മാനിഫെസ്റ്റേഷനും അത് എങ്ങനെ സഭയിൽ ഉപയോഗിക്കുമ്പോൾ ക്രമമായി ഉപയോഗിക്കണം എന്നുള്ളതിന്റെ ഇൻസ്ട്രക്ഷനുമാണ് 14-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത് വളരെ അതാണ് ക്ലോസ് ചെയ്യുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, സകലവും ഉചിതവും ക്രമവുമായി നടക്കട്ടെ. അതെങ്ങനെയാണ് ക്രമമായിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളതും പറയുന്നുണ്ട് അല്ലെ, ക്രമമില്ലാതെ ഉപയോഗിക്കാനായിട്ട് പാടില്ല. ആ ക്രമം 14-ാമത്തെ അധ്യായത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതൊന്നും വയലേറ്റ് ചെയ്യാനായിട്ട് ദൈവം അനുവദിക്കുന്നില്ല. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതായത് ഒരു വ്യക്തിയിൽ ഈ പറഞ്ഞിരിക്കുന്നതുപോലെ ഡിവൈൻ ലൈഫിന്റെ ഫ്ലോ ഒഴുക്ക് കുറയുകയോ നിലയ്ക്കുകയോ ചെയ്യുമ്പോൾ ഡിവൈൻ ലവ് ആ വ്യക്തിയിൽ നിന്ന് അപ്രത്യക്ഷമാകും. അപ്പോഴും നമുക്ക് ഇതിനെ ആക്ടിവിറ്റീസിൽ കൂടി പ്രവർത്തനങ്ങളിൽ കൂടി കവർ ചെയ്യാനായിട്ട് ശ്രമിക്കാനായിട്ട് കഴിയും. ആ ജീവന്റെ മാനിഫെസ്റ്റേഷൻ ആയിരിക്കേയില്ല എന്ന് മാത്രമേ ഉള്ളൂ, അത് വെറും മാനുഷികമായിട്ടുള്ള കുറെ പ്രവർത്തനങ്ങൾ മാത്രമായി തീരും. അതാണ് ഞാൻ പറഞ്ഞത്, അത് എല്ലായിടത്തും കാണും, അത് എല്ലാ സ്ഥലങ്ങളിലും കാണും. എന്നാൽ അത് ജീവന്റെ ഒരു ശരീരത്തിന്റെ ഫംഗ്ഷൻ അല്ല, അത് വെറും ജഡത്തിന്റെ പ്രവർത്തനങ്ങൾ മാത്രമായിട്ട് തീരാനായിട്ട് ഇടയാക്കി. അതൊരു ആക്ടിവിറ്റീസ് ഓഫ് ഫ്ലഷ് മാത്രമായിരിക്കും, അതൊരു സെൽഫ് ഇന്റെ പ്രവർത്തനങ്ങളാണ് പിന്നീടുണ്ടാവുന്നത്. എന്നൊരു ചർച്ചിൽ യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ ജീവനിൽ നിന്ന് ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ ആ ജീവൻ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ വ്യക്തിപരമായിട്ടുള്ള വ്യക്തികൾ ഓരോ അവയവങ്ങൾക്കും ആ ജീവൻ കുറയുമ്പോൾ, ജീവൻ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഒന്നുകിൽ അവർ ഫംഗ്ഷൻ ചെയ്യത്തില്ല, അവരുടെ ഫംഗ്ഷൻ അതോടുകൂടി നിൽക്കും, അവർ പാസീവ് മെമ്പേഴ്സായി മാറും, ഇല്ലെങ്കിൽ ഇവർ ജഡത്തിൽ കുറെ കാര്യങ്ങൾ ആക്ടിവിറ്റീസിലേക്ക് പോകും. ഇത് രണ്ടും ദൈവത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടും അക്സെപ്റ്റബിൾ അല്ല. ഒരു വ്യക്തി അതുകൊണ്ടാണ് ജഡത്തിൽ ഇപ്പോൾ ഒരു വ്യക്തി പിന്മാറിപ്പോകുന്നതും ജഡത്തിൽ കുറെ ആക്ടിവിറ്റീസ് ചെയ്യുന്നതും തമ്മിൽ ദൈവത്തിന് വ്യത്യാസമൊന്നുമില്ല. കാരണം രണ്ടും ജഡത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഈ ജഡത്തിന്റെ ഒരു പ്രത്യേകത, ഏറ്റവും അനേക പ്രത്യേകതകളുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത ശരിക്കും അത് നമ്മൾ 13-ാമത്തെ അധ്യായത്തിലെ ഡിവൈൻ ലവിന്റെ കാര്യം പറയുമ്പോൾ പറയുന്നുണ്ട്. അതിൽ എല്ലാം എടുത്തു വായിക്കാനായിട്ട് എനിക്ക് സമയമില്ല. അതിന്റെ 5-ാമത്തെ വാക്യം മലയാളത്തിൽ അത്ര അർത്ഥങ്ങൾ ക്ലിയർ ആയിട്ട് വരത്തില്ല. 5-ാമത്തെ വാക്യം വായിക്കാം.
സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല.
ഏറ്റവും പ്രധാനം അത് സ്പർദ്ധിക്കുന്നില്ല, നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, എന്നിട്ട് പറയാണ് സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല അല്ലെ. അതിൽ ഏറ്റവും പ്രധാന, ബാക്കിയെല്ലാം പ്രധാനമാണെങ്കിലും അവിടെ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഡസ് നോട്ട് സീക്ക് ഇറ്റ്സ് ഓൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. നേരം ഡിവൈൻ യേശുവിന്റെ ലൈഫിൽ നിന്ന് ഉണ്ടാകുന്ന പ്രവൃത്തിയും ജഡത്തിന്റെ പ്രവൃത്തിയും നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ഒറ്റ കാര്യം പറഞ്ഞ് മനസ്സിലായാൽ മതി. സ്വാർത്ഥം അന്വേഷിക്കുന്നു, സീക്സ് ഇറ്റ്സ് ഓൺ എന്നാണോ? ഓക്കെ മതി. എങ്ങനെ അറിയാൻ കഴിയും? ഞാൻ കർത്താവിന്റെ ജീവനിലാണ് എന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നതെങ്കിൽ, ഞാനത് ആൾക്കാർ കാണിക്കാൻ വേണ്ടിട്ടല്ല ചെയ്യുന്നത്. ആൾക്കാർ എന്നെ അപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിലും റെക്കഗ്നൈസ് ചെയ്താലും റെക്കഗ്നൈസ് ചെയ്തില്ലെങ്കിലും ദൈവത്തിന്റെ ജീവനിൽ നിന്ന് കർത്താവ് എന്നിൽ കൂടി പ്രവർത്തിക്കുന്നതാണെങ്കിൽ അതിനൊരു വ്യത്യാസവുമില്ല. അതേസമയം ജഡം ചെയ്യുന്നതാണെങ്കിൽ എപ്പോഴും സെൽഫ് ഈസ് ഓൾവേസ് സെൽഫ് സീക്കിംഗ്. സെൽഫിന് എപ്പോഴും അറ്റൻഷൻ വേണം. ജഡത്തിന് എപ്പോഴും ഞാനൊരു കാര്യം ചെയ്തിട്ട് ആൾക്കാരെന്നെ പ്രശംസിച്ചില്ലെങ്കിൽ, ഇല്ലെങ്കിൽ ആൾക്കാരെന്റെ പ്രവൃത്തികളെ റെക്കഗ്നൈസ് ചെയ്തില്ലെങ്കിൽ ജഡമാണെങ്കിൽ അതിന്റെ അടുത്ത ദിവസം പണി നിർത്തും. ഇനി ആൾക്കാരെന്നെ എന്തെങ്കിലും പറഞ്ഞാലും ഇവിടെ പ്രശ്നമാവും. പക്ഷേ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തിയാണ് ഞാൻ പറയുന്നത്. ഒരു ദൈവസഭയിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കേണ്ടത് എന്നുള്ള ഐഡിയൽ കാര്യമാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നടക്കേണ്ടത്, എങ്ങനെയാണ് നടക്കുന്നത്, നമ്മുടെ സഭയിൽ നടക്കുന്നത് എന്നല്ല ഞാൻ പറയുന്നത്, ഇങ്ങനെയാണ് നടക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി പറയാണ്. അടിസ്ഥാനപരമായിട്ട് സെൽഫ് എന്ന് പറയുന്നത് സെൽഫ് സീക്കിംഗ് ആണ്. എന്നെ കെയർ ചെയ്യണം, എന്നെ ശ്രദ്ധിക്കണം, എന്നെ റെക്കഗ്നൈസ് ചെയ്യണം, എന്നെ ഒന്നും പറയാൻ പാടില്ല, ഞാൻ എന്നുള്ളതാണ് സെൽഫിന്റെ. അന്നേരം ഈ സെൽഫിനും ചില കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയും. സെൽഫിന് വന്ന് പ്രസംഗിക്കാൻ കഴിയും അല്ലെ, ഇവിടെ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കാനൊക്കെ കഴിയും. പക്ഷെ പ്രശ്നം സെൽഫ് എപ്പോഴും റെക്കഗ്നൈസേഷൻ ആഗ്രഹിക്കുന്നതായിരിക്കും. അതെല്ലാ പ്രവൃത്തികളിലും അതുണ്ടാവും. അത് ദൈവത്തിന്റെ സന്നിധിയിൽ അത് വെറും വേസ്റ്റ് വർക്കാണ്, ഒരു പ്രയോജനവുമില്ല. ഒരു പ്രയോജനവുമില്ല, ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്ന ഒരേപോലെയാണ്. ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടൊക്കെ പ്രയോജനം ഉണ്ടാവും, പക്ഷേ ദൈവത്തിന്റെ സന്നിധിയിൽ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. ഡിവൈൻ ലൈഫിൽ നിന്ന് ഉണ്ടാകുന്ന പ്രവൃത്തികൾ മനുഷ്യരുടെ മുമ്പിൽ മനുഷ്യരെ കാണിക്കാൻ വേണ്ടിയിട്ടോ മനുഷ്യരുടെ റെക്കഗ്നൈസേഷന് വേണ്ടിയിട്ടോ ആയിരിക്കത്തില്ല. അവൻ ദൈവത്തിന്റെ മുമ്പിലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ടോ ആയിരിക്കും ചെയ്യുന്നത്. മനുഷ്യരെന്ത് പറയുന്നു എന്ത് പറയുന്നില്ല എന്നുള്ളത് സീറോ എഫക്റ്റ് ഉണ്ടാവുകയുള്ളൂ. എന്തിനാണ് യേശു ക്രിസ്തു മരിച്ചത്? കർത്താവ് എന്തിനാ മരിച്ചത്? അതിന്റെ കാരണങ്ങൾ ഒരുപാട് കാരണങ്ങളുണ്ടല്ലേ. കാരണങ്ങൾ നിങ്ങൾക്കൊന്ന് പറയാം. എന്തൊക്കെ സഹോദരന്മാരുടെ ഭാഗത്ത് പറയാം, എന്തുകൊണ്ടാണ് എന്തിനാണ് യേശു ക്രിസ്തു മരിച്ചത്? ബാക്കിലെ സഹോദരൻ, ഞാൻ ഇനിയും പറയുന്ന കാര്യങ്ങൾ സഹോദരന്മാരുടെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. കാരണം സഹോദരന്മാരാണ് ദൈവവചനം അറിയുകയും പഠിപ്പിക്കുകയും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയും ചെയ്യേണ്ടത്. സഹോദരിമാരും എന്നാൽ പ്രൈമറിലി സഹോദരൻ. അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് എന്തിനാ യേശു ക്രിസ്തു മരിച്ചത്? കാരണം പറയോ. ബാക്കിൽ നിന്ന് സജി ബ്രദർ, എന്തിനാ യേശു ക്രിസ്തു മരിച്ചത്? എന്തിനാ അറിയില്ലേ? ഷിജി ബ്രദർ, എന്തിനാ യേശു ക്രിസ്തു മരിച്ചത്? ആരുടെ വിശ്വാസ പാപികളുടെ രക്ഷയ്ക്ക്. അനേക കാരണങ്ങളുണ്ട്. വേറെ എന്തെങ്കിലും കാരണം പറയോ സഹോദരന്മാർക്ക്, എന്തിനാണ് യേശു ക്രിസ്തു മരിച്ചത്? പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെടാൻ വേണ്ടിയിട്ട്. അഗൈൻ കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞാൽ, കുറച്ചുകൂടി അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചുകൂടി വ്യക്തമായിട്ട് ബൈബിൾ പറയുന്ന കാര്യമാണ്, എന്തിനാ യേശു ക്രിസ്തു മരിച്ചു? എല്ലാവർക്കും പരിശുദ്ധാത്മാവ് ലഭിക്കാം. അതൊക്കെ ശരിയാണ്, എല്ലാം ശരിയാ, എല്ലാം ശരിയാ. പക്ഷെ ഞാൻ ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഈ സ്നേഹത്തിന്റെ കാര്യം പറഞ്ഞു പറയുന്നുണ്ട്, ലവ് ഡസ് നോട്ട് സീക്ക് ഇറ്റ്സ് ഓൺ. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദിക്കുന്നത്, ഞാൻ ക്ലൂ തരികയാണ്. അറിയില്ല, കർത്താവ് എന്തിനാ മരിച്ചെന്ന് പറയുന്നുണ്ട് ബൈബിൾ പറയുന്നുണ്ട്. രണ്ട് കൊരിന്ത്യർ അതിന്റെ 5:14 വാക്യത്തിൽ അത് വിശദീകരിക്കുന്നു. ഈ പറഞ്ഞതെല്ലാം ശരിയാണ്, എന്നാൽ ഈ കാര്യം ചിലപ്പോൾ നമ്മൾ നമുക്കറിയത്തില്ല. 2 കൊരിന്ത്യർ അതിന്റെ 5:14 അവിടെയും ക്രിസ്തുവിന്റെ സ്നേഹമാണ്,
ക്രിസ്തുവിന്റെ സ്നേഹം.
ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ഡിവൈൻ ലവിന്റെ കാര്യം പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത്.
എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ,
എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്കു വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു.
അന്നേരം ഇങ്ങനൊരു വാക്യം ബൈബിളിലുണ്ട്. അവിടെ എന്തിനാ യേശു ക്രിസ്തു മരിച്ചെന്ന് പറഞ്ഞിരിക്കുന്നത്? ഇനി പറ, ഇനി ബാക്കിൽ നിന്ന് സഹോദരന്മാർക്ക് പറയാം. സജി ബ്രദർ, ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ യേശു ക്രിസ്തു എന്തിനാ മരിച്ചേ? ഞാൻ ഇപ്പം വായിച്ച വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ യേശു ക്രിസ്തു എന്തിനാ മരിച്ചേ? ഓക്കെ, അടുത്ത സഹോദരന് പറയാം. ഷിജി ബ്രദർ, ഞാൻ ബാക്കിൽ നിന്ന് ഇങ്ങനെ ചോദിക്കുന്നത് മാത്രമേ ഉള്ളൂ, എന്തിനാ യേശു ക്രിസ്തു മരിച്ചേ? എന്തിനാ യേശു ക്രിസ്തു മരിച്ചതിന്റെ കാരണം അവിടെ എന്താ പറയുന്നത്? ഇപ്പം വായിച്ച വാക്യത്തിൽ നിന്നാണ് ചോദിക്കുന്നത്, അറിയില്ല. അടുത്ത സഹോദരന്മാർക്ക് പറയാം, എന്തിനാ മരിച്ചത്? ജീവിക്കുന്നവരിന് തങ്ങൾ കർത്താവിന് വേണ്ടി ജീവിക്കുക എന്ന് മാത്രമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, ജീവിക്കുന്നവരിന് തങ്ങൾക്കായിട്ടല്ല. അല്ല, അങ്ങനെ എഴുതിയിരിക്കുന്നു, അങ്ങനെ നിങ്ങളുടെ ബൈബിളിൽ ആ വാക്യം ഉണ്ടോ? വായിച്ചു തന്നു, അങ്ങനെ യേശു ക്രിസ്തു മരിച്ചെന്തിനാണ്? ഹി ഡൈഡ് ഫോർ ഓൾ ദാറ്റ് ദേ ഹു ലീവ് മൈറ്റ് നോട്ട് ലോങ്ങർ ലീവ് ഫോർ ദെംസെൽഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെടുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ഞാൻ പറഞ്ഞതിന്റെ കാര്യം ഇതാണ്. ഒരു മനുഷ്യനെ അവന്റെ സെൽഫ് സെന്റേർഡ് ലൈഫിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു മരിച്ചല്ലേ? അങ്ങനല്ലേ അവിടെ എഴുതിയിരിക്കുന്നത്? യേശു ക്രിസ്തു മരിച്ചതിന്റെ കാരണം എന്ത് എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്? ഒരു മനുഷ്യൻ സെൽഫ് സെന്റേർഡായി സെൽഫ് സീക്കിംഗ് ആയി ജഡത്തെ അനുസരിച്ച് മനുഷ്യനെ പ്രസാദിപ്പിച്ച് സെൽഫ് സെന്റേർഡായി ജീവിക്കുന്ന ഒരു മനുഷ്യനെ രക്ഷിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല, അവന്റെ പാപങ്ങൾ ക്ഷമിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, അവന്റെ സെൽഫിന്റെ റൂട്ടിൽ യഥാർത്ഥത്തിൽ കത്തി വീഴുകയും അവന്റെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ട് അവന്റെ സെൽഫ് സെന്റേർഡ് ലൈഫിൽ നിന്ന് അവൻ ഗോഡ് സെന്റേർഡ് ലൈഫിലേക്ക് തിരിയാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു മരിച്ചത്. അതായത് യേശു ക്രിസ്തുവിന്റെ മരണത്തിന് ഇങ്ങനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു അല്ലേ? നമുക്കറിയത്തുപോലുമില്ലെന്ന് തോന്നുന്നു അങ്ങനൊരു ഉദ്ദേശം പോലും ഉണ്ടായിരുന്നു. യേശു ക്രിസ്തു മരിച്ച അതിന് വേണ്ടിയിട്ടാണെന്ന് ഒരു പൗലോസ് എഴുതുകയാണ് അല്ലേ? അന്നേരം ഇവിടെ ഒരു വ്യക്തി യഥാർത്ഥത്തിൽ വീണ്ടും ജനിക്കുമ്പോൾ നടക്കുന്ന ഇല്ലെങ്കിൽ നടക്കേണ്ട ക്രിസ്തുവിന്റെ മരണത്തിൽ കൂടി നടക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. അവൻ ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങൾ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ, 15-ാമത്തെ വാക്യം, ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു. നേരം കർത്താവ് മരിച്ചതിന്റെ പ്രയോജനം നമുക്ക് കിട്ടിയിട്ടുണ്ടോ? യേശു ക്രിസ്തു മരിച്ചതിന്റെ പ്രയോജനം നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഉണ്ടെന്ന് നമ്മൾ പറയും അല്ലേ? കാരണം എന്താണ്? നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടു എന്നാണ് നമ്മൾ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു എഫക്റ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇനി ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല കർത്താവിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജോലി ചെയ്യത്തില്ലെന്നോ ഞാൻ ശമ്പളം വാങ്ങിക്കത്തില്ലെന്നോ ഒന്നുമല്ല, എന്റെ പ്രയോറിറ്റി മാറി ഇനി ഞാൻ ജീവിക്കുന്നത് എന്റെ ദൈവരാജ്യം, അതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, മുമ്പേ ദൈവത്തിന്റെ രാജ്യവും നീതി അന്വേഷിക്കുന്നത്. അന്നേരം ഒരു വ്യക്തിയുടെ ഡയറക്ഷൻ മാറുക എന്നുള്ളതാണ്, ലൈഫിന്റെ ഡയറക്ഷൻ അല്ല, സ്വർഗത്തിൽ പോകുന്നതിന്റെ ഡയറക്ഷൻ മാറുന്നത് എന്നുള്ളതല്ല, നരകത്തിൽ നിന്ന് സ്വർഗത്തിൽ പോകുക എന്നുള്ളതല്ല. ഒരുവൻ തനിക്ക് വേണ്ടി ജീവിച്ചിരുന്ന ഒരുവന്റെ സെൽഫിൽ ഒരു കത്തി വന്ന് വീഴുകയാണ്. അങ്ങനെ അവന്റെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെടുന്നു, അവൻ കർത്താവിന് വേണ്ടിയിട്ട് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതാണ് ഗലാത്യലേഖനം അതിന്റെ 2:21 പൗലോസ് പറയുന്നത്. റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ പറയുന്ന അതേ കാര്യം തന്നെ.
ഞാൻ ദൈവത്തിന്റെ കൃപ വൃഥാവാക്കുന്നില്ല, ന്യായപ്രമാണത്താൽ നീതി വരുന്നു എങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെയല്ലോ.
വായിച്ച തുടർച്ചയായിട്ട് വെച്ചു അതിന്റെ ബാക്കിയുള്ള ഗലാത്യലേഖനം അതിന്റെ 2:20
ഞാൻ ക്രിസ്തുവിനോടുകൂടെ
ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ ജീവിക്കുന്നു. ഇത് ബൈബിളിലെ അടിസ്ഥാന ഉപദേശമാണ്. എന്തിന് യേശു ക്രിസ്തു മരിച്ചു എന്നുള്ളതിന്റെ അടിസ്ഥാന ഉപദേശമാണ്. ഞാൻ കഴിഞ്ഞ ബുധനാഴ്ചത്തെ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു യേശു ക്രിസ്തു മരിച്ചതിന്റെ 2 ഉദ്ദേശം. 1, യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു. 2, യേശു ക്രിസ്തു മരിച്ചത് ഞാൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ട് ഞാൻ എന്റെ ജഡത്തിന്റെ സെൽഫ് സെന്റേർഡ് ലൈഫിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനായിട്ട്. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവന്റെ സെൽഫ് സെന്റേർഡ് ലൈഫിൽ നിന്ന് അവൻ ഗോഡ് സെന്റേർഡ് ലൈഫിലേക്ക് മാറുക എന്നുള്ളതാണ്. അവന്റെ ജീവിതത്തിൽ കൂടി ഡിവൈൻ ലൈഫ് ഒഴുകാൻ തുടങ്ങുമ്പോൾ അവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനായിട്ടും ദൈവത്തിന്റെ ഗോഡ് സെന്റേർഡ് ആയിട്ട് ജീവിക്കാനായിട്ട് തുടങ്ങും. അതാണ് വീണ്ടും ജനനത്തിൽ നടക്കുന്നത്. എന്നാൽ വീണ്ടും ജനിച്ചതിന് ശേഷം അതാണ് ക്രൂശിന്റെ ആദ്യത്തെ പ്രവൃത്തി. യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനോട് കൂടെ ഞാൻ ക്രൂശിക്കപ്പെടുന്നു. അതാണ് ക്രൂശിന്റെ 2-ാമത്തെ ഒരു പ്രവൃത്തിയുണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിൽ. അതാണ് ക്രൂശ് എടുത്തുകൊണ്ട് നാൾതോറും അവനെ അനുഗമിക്കുക എന്ന് പറയുന്നത്. അത് 2-ാമത്തെ പ്രവൃത്തിയാണ്. അന്നേരം ഒരു പ്രവൃത്തിയും കൊണ്ട് പൂർണ്ണമാവുന്നില്ല, പക്ഷെ ആദ്യത്തെ പ്രവൃത്തി നടന്നെങ്കിൽ 2-ാമത്തെ പ്രവൃത്തി നടക്കത്തുള്ളൂ അല്ലേ? വീണ്ടും ജനിക്കാത്ത ഒരുത്തിന് ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കാനായിട്ട് കഴിയത്തില്ല. ആദ്യം വീണ്ടും ജനിക്കുമ്പോൾ നടക്കുന്നത്, യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ചവരുടെ ജീവിതത്തിൽ നടക്കുന്നത്, അവന്റെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെടുകയും അവൻ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് പാപം നിയന്ത്രിച്ചുകൊണ്ടിരുന്ന സെൽഫ് സെന്റേർഡായിട്ട് ജീവിച്ചിരുന്ന അവന്റെ ആ ഒരു ഡയറക്ഷൻ, ആ ഒരു കെട്ട് മുറിച്ച് മാറ്റപ്പെട്ട് അവൻ ദൈവ ഗോഡ് സെന്റേർഡായിട്ട് ജീവിക്കാനായിട്ട് തുടങ്ങുന്നു. പക്ഷെ ഇത് ആൾക്കാർക്ക് അറിയില്ല, ആൾക്കാരങ്ങനെ ജീവിക്കില്ല. കാരണം ആൾക്കാർക്ക് അറിയത്തില്ല യേശു ക്രിസ്തു എന്തിനാ മരിച്ചതല്ലേ. ഞാനിപ്പോ ഇത്രയും ചോദിച്ചതിൽ നിന്ന് ആൾക്കാർക്ക് പലർക്കും അത് അറിയാമായിരിക്കുമെങ്കിലും പലരും മനസ്സിലേക്ക് വരുന്നില്ല യേശു ക്രിസ്തു എന്തിനാ മരിച്ചെന്ന് ചോദിക്കുമ്പോൾ ആ കാര്യം വരുന്നില്ല. കാരണം എന്താണ്? ആ ഒരു സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നില്ല. എന്തായാലും റോമാലേഖനം 6-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത് ഇത് നിങ്ങൾ അറിയണം എന്നുള്ളതാണ് പൗലോസ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഞാൻ ബുധനാഴ്ച പറഞ്ഞിരുന്നു, ഒരു വ്യക്തി തിരിച്ചറിയണം എന്തിനാണ് യേശു ക്രിസ്തു മരിച്ചതെന്നും യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ എന്റെ ജീവിതത്തിൽ എന്താണ് നടന്നുവെന്നും. വീണ്ടും ജനിച്ചൊരു വ്യക്തി മനസ്സിലാക്കണം അവന്റെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു, അവൻ യേശു ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടു, അവൻ സെന്റേർഡ് ലിവിംഗിൽ നിന്നും ഗോഡ് സെന്റേർഡ് ലിവിലേക്ക് തിരിഞ്ഞു. പിന്നീട് ഇവന്റെ ജീവിതത്തിൽ അങ്ങനെ മനസ്സിലായ ഒരു വ്യക്തി, അവന്റെ ജീവിതത്തിൽ അത് തിരിച്ചറിഞ്ഞ വ്യക്തി, അറിഞ്ഞ വ്യക്തി, അവൻ കർത്താവിന് വേണ്ടിയിട്ട് ജീവിക്കാനായിട്ട് തുടങ്ങും. വീണ്ടും അവന്റെ ജഡത്തിൽ ഈ സെൽഫ് എന്നത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇതിന്റെ ബാക്കിയുള്ള എഫക്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ അവിടെ അവൻ എന്ത് ചെയ്യണം? അവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അവൻ ഓരോ ദിവസവും ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കും. ഇതാണ് രണ്ടാമത്തെ കാര്യം. ആദ്യത്തെ കാര്യം നടന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം, സുവിശേഷത്തിൽ എന്താണ് നടന്നതെന്ന് മനസ്സിലാക്കണം. അവ മനസ്സിലാക്കി നമ്മളത്, ഇതൊക്കെ ഞാൻ പറയുന്നത് വളരെ ബേസിക് കാര്യങ്ങളാണ്, വലിയ കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങളല്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ നമ്മുടെ സഹോദരന്മാർക്ക് ദൈവവചനം അറിയാമെന്നുള്ളൊരു തെറ്റിദ്ധാരണ പലപ്പോഴും ഉണ്ട്. അത് തെറ്റായ ധാരണയാണെന്നാണ് എന്റെ ഒരു ബോധ്യം. ദൈവവചനം കേൾക്കുന്നവരാണെന്നുള്ളത് ശരിയാണ്, പക്ഷെ ദൈവവചനത്തിലുള്ള റിയൽ അറിവ്, അറിവ് എന്ന് ഞാൻ പറയുന്നത് ഇൻഫർമേഷൻ അല്ല, നോളജ്, യഥാർത്ഥത്തിൽ കർത്താവിൽ നിന്നുള്ള ദൈവവചനം എൻലൈറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കുറവാണ്. പ്രസംഗം കേൾക്കുന്നതല്ല യഥാർത്ഥത്തിൽ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു, നിങ്ങൾ സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വന്തമാക്കുന്നു. ആ അറിവ് എന്ന് പറയുന്നത് നോളജ് അല്ല, വെറും ഒരു ഇൻഫർമേഷൻ അല്ല, ദൈവമായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള അത് കുറവാണ്. ദൈവവചനത്തിലുള്ള അങ്ങനത്തെ ഒരു അറിവും കുറവാണ്, അതൊരു സത്യമാണ്. അതിന്റെ എഫക്റ്റുകൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും. ഇനി ഞാൻ അന്നേരം മുമ്പോട്ട് പോട്ടെ. ഒരു ഒന്നാമത് ഒരു വ്യക്തി തിരിച്ചറിയുകയാണ്, ഞാൻ വീണ്ടും ജനിച്ചപ്പോൾ എന്റെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടു, ഞാൻ ഇനി മുതൽ കർത്താവിന് വേണ്ടിയിട്ട് സെൽഫ് സെന്റേർഡ് ലൈഫിൽ നിന്നും ഗോഡ് സെന്റേർഡ് ലൈഫിലേക്ക് തിരിയുന്നു. അനുദിനം അവന്റെ ജീവിതത്തിൽ വീണ്ടും പരിശുദ്ധാത്മാവ് അവനെ കാണിച്ചു കൊടുക്കുമ്പോൾ, അവന്റെ സെൽഫ് സെന്റേർഡ്നെസ് കാണിച്ചു കൊടുക്കുമ്പോൾ, അത് അവൻ ജഡത്തെ ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ അവൻ മുമ്പോട്ട് ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്നു. ഇതിനെയാണ് ബൈബിളിൽ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 15-ാം അധ്യായത്തിൽ കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്, ഡെയിലിയിലെ വസിക്കുക എന്ന് പറഞ്ഞു. ഇത് അനേക വാക്യങ്ങൾ കൂടി കർത്താവ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആ വാക്യം വേണമെങ്കിൽ നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ
ഞാൻ നിങ്ങളിലും എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും,
എന്നിൽ വസിപ്പിൻ. ഇതൊരു കണ്ടിന്യൂസ് അബൈഡിംഗ് ആണ്. ഇതിനെപ്പറ്റി തന്നെയാണ് ക്രൂശെടുത്തുകൊണ്ട് നാൾതോറും കർത്താവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പ്രതിജ്ഞയാണ്, എന്നിൽ വസിപ്പിൻ എന്നാൽ ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയില്ല. അന്നേരം എന്നിൽ വസിക്കാതെ നിങ്ങൾക്ക് സ്വയമായിട്ട് സെൽഫിൽ നിങ്ങൾ കായ്ക്കാൻ കഴിയില്ല. അന്നേരം വീണ്ടും ജനിച്ചൊരു വ്യക്തി കണ്ടിന്യൂസ് ആയി കർത്താവിൽ ഡിപ്പെൻഡ് ചെയ്യുകയും അബൈഡ് ചെയ്യുകയും ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഒരു പ്രോസസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ കാര്യം നടന്ന വ്യക്തികളുടെ ജീവിതത്തിൽ മാത്രം, ആദ്യത്തെ കാര്യം നടന്നു എന്ന് തിരിച്ചറിഞ്ഞ വ്യക്തികൾക്ക് അത് ചെയ്യാൻ കഴിയത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടെ പറഞ്ഞിരിക്കുകയാണ്. മുമ്പോട്ട് പോകുമ്പോൾ പറയാണ്, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്ന എന്ത് അപേക്ഷിപ്പിൻ, എന്നിട്ട് വായിട്ട് വരയ്ക്കുമ്പോൾ പറയാണ് നിങ്ങൾ ഫലം കായ്ക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. താഴേക്ക് വരുമ്പോൾ പറയാണ് നിങ്ങൾ വളരെ ഫലം കായ്ക്കും കർത്താവിൽ വസിക്കുമ്പോൾ. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ എന്റെ ശേഷം വരാവും. എന്നാൽ അങ്ങനെ വസിക്കാത്ത ആൾക്കാരുടെ കാര്യവും താഴേക്ക് മുകളിൽ പറയുന്നുണ്ട്. എന്നിൽ വസിക്കാത്തവൻ, അവിടെ പറഞ്ഞിരിക്കുന്ന എന്നിൽ വസിക്കാത്തവൻ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. അന്നേരം കർത്താവിൽ വസിക്കാത്ത, കർത്താവുമായിട്ടുള്ള ഡിപ്പെൻഡൻസിൽ വീണ്ടും ജനിച്ചതിന് ശേഷം ജീവിക്കാത്തൊരുതന് എന്ത് സംഭവിക്കും? ജീവിക്കുന്നവനെന്ത് സംഭവിക്കും? അവൻ വളരെ ഫലം കഴിക്കും. അവന്റെ പേഴ്സണൽ ലൈഫിൽ ഫ്രൂട്ട് ഉണ്ടാവും, ആത്മാവിന്റെ ഫലമുണ്ടാവും. ആ ഫലം കഴിച്ചുകൊണ്ടിരിക്കും. വസിക്കാത്തവൻ എന്ത് വരിയും പറ്റും? വസിക്കാത്തവൻ എന്ത് പറ്റും? എഴുതിക്കുന്നത് ആ അല്ല, ഇവിടെ പറഞ്ഞിരിക്കും എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു അല്ലെ. അന്നേരം ഒരാള് കർത്താവിൽ വസിക്കുന്നുണ്ടോ വസിക്കുന്നില്ലയോ എന്ന് അങ്ങനെ തിരിച്ചറിയാൻ കഴിയും. ഒരു ഉണക്കമുള്ള ഉണങ്ങിയവനാണോ ജീവനുള്ളവനാണോ എന്നുള്ളത് കണ്ടുകഴിഞ്ഞാൽ, ചില ആൾക്കാരെ കണ്ടുകഴിഞ്ഞാൽ ചില ആൾക്കാരെ സംസാരിക്കുമ്പോൾ നമുക്കറിയാം ഉണങ്ങി ഇരിക്കുകയാണോ അതോ ജീവൻ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടോ, ഫലം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടോ. ഞാൻ ഇവിടെ കൊണ്ടിരിക്കുന്ന ഫലമാണ്, അത് വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലാണ്, അവരുടെ കുടുംബജീവിതത്തിലാണ്. ആത്മാവിന്റെ ഫലം അവൻ കായ്ക്കാനായിട്ട് തുടങ്ങുന്നു. ആത്മാവിന്റെ ഫലം എന്ന് പറഞ്ഞാൽ എന്താ? ഗലാത്യലേഖനം
ആത്മാവിന്റെ ഫലമോ സ്നേഹം സന്തോഷം
വായിക്കണമെന്നില്ല, നമുക്ക് കാണാതെ അറിയാവുന്ന തോന്നുന്നു. ഇത്രയും കാര്യങ്ങൾ, സ്നേഹം തുടങ്ങി അവിടെയും ഡിവൈൻ ലവിലാണ് തുടങ്ങുന്നത്, സന്തോഷം സമാധാനം ദീർഘക്ഷമ, ഇതൊക്കെ എന്ത് ചെയ്യും? ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും, ഗ്രാജുവലി മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇത് ആൾക്കാർക്ക് തിരിച്ചറിയാവുന്ന രീതിയിൽ, ഇത് ആൾക്കാർക്ക് തിരിച്ചറിയുന്നത് പക്ഷേ അത് സഭയിൽ വരുമ്പോഴല്ല തിരിച്ചറിയുന്നത്, ഇത് വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലാണ് തിരിച്ചറിയുന്നത്. ആ കൂടെ വസിക്കുന്ന ആൾക്കാർക്കാണ് തിരിച്ചറിയാൻ കഴിയുന്നത്. കൂടുതൽ സന്തോഷമാണോ സമാധാനമാണോ, ഇതെല്ലാം ഡിവൈൻ ലൈഫിന്റെ മാനിഫെസ്റ്റേഷൻ ആണ്. ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കാം, ഒരു പരിധി വരെയൊക്കെ ഉണ്ടാക്കാനായിട്ട് മാക് ചെയ്യാനായിട്ട് ഒക്കെ കഴിയുന്നതാണ് അല്ലേ. നമുക്ക് സ്നേഹിക്കാനായിട്ട് ശ്രമിക്കാം, വലിയ സന്തോഷവും ഒക്കെ നമുക്ക് പല കാര്യങ്ങളും കൂടെ കിട്ടും. പക്ഷെ ഇതൊന്നും ഡിവൈൻ ലൈഫിൽ നിന്നുള്ള, എന്നാൽ ഡിവൈൻ ലൈഫിൽ നിന്ന് കർത്താവിൽ വസിക്കുമ്പോൾ കർത്താവിനോട് ക്രൂശിക്കപ്പെടുകയും കർത്താവിൽ വസിക്കുകയും ചെയ്യുന്നവന്റെ ജീവിതത്തിൽ നിന്ന് വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ഇത് ഒഴുകാനായിട്ട് തുടങ്ങുമ്പോൾ ആൾക്കാർക്ക് അത് തിരിച്ചറിയാനായിട്ട് കഴിയും, ആ വ്യക്തികൾ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞത് പേഴ്സണൽ ലൈഫിൽ. ഞാൻ പേഴ്സണൽ ലൈഫിലെ കാര്യവും അല്ല ഞാൻ പറയാനായിട്ട് വന്നു, എന്നാൽ ഇത് പേഴ്സണൽ ലൈഫിൽ ഇത് ഉണ്ടാകുന്ന വ്യക്തികൾ, ഇങ്ങനെയുള്ള വ്യക്തികൾ, വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ഇതുള്ള വ്യക്തികൾ, അവർ ദൈവസഭയിലേക്ക് വരുമ്പോൾ ആ ലൈഫിന്റെ വേറൊരു മാനിഫെസ്റ്റേഷനാണ് ദൈവസഭയിലെ അവരുടെ കൃപാവരങ്ങൾ, ഇല്ലെങ്കിൽ അവരുടെ ഫംഗ്ഷൻ, അവയവങ്ങളുടെ ഫംഗ്ഷൻ എന്ന് പറയും. ഇതിന്റെ ഓർഡർ ക്ലിയർ ആയിരിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. ആദ്യം ഒരു വ്യക്തി യേശുക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെടുന്നു, യഥാർത്ഥത്തിൽ വീണ്ടും ജനിക്കുന്നു, അവനതിന്റെ ഉദ്ദേശം തിരിച്ചറിയുന്നു, ദൈവത്തിന്റെ വചനത്തിൽ തിരിച്ചറിയുന്നു, കർത്താവിൽ വസിക്കുന്നു, ദൈവവചനം അവനിൽ വസിക്കുന്നു, അവൻ കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നടക്കുന്നു, അവൻ ക്രൂശിച്ചെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്നു. അനുഗമിക്കുമ്പോൾ ഗ്രാജുവലി അവനിൽ നിന്ന് ആത്മാവിന്റെ ഫലങ്ങൾ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, ഏറ്റവും ക്ലോസസ്റ്റ് സർക്കിളിൽ ആൾക്കാർക്ക് തിരിച്ചറിയാവുന്നതുപോലെ മാനിഫെസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അങ്ങനെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ ദൈവസഭയിലേക്ക് വരുമ്പോൾ ദൈവസഭയിൽ അവരുടെ ഫലങ്ങളല്ല, അവരുടെ ഫംഗ്ഷൻസ് അല്ലെങ്കിൽ വരങ്ങൾ മാനിഫെസ്റ്റ്. അതാണ് ദൈവസഭയിൽ വരുമ്പോഴുള്ള കാര്യം. അതാണ് ഒന്ന് കൊരിന്ത്യർ 12:7 ഏഴാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന, ഇവിടെ ഒരു വേറൊരു മാനിഫെസ്റ്റേഷനാണ്, അത് ആത്മാവിന്റെ ഫലങ്ങളുടെ മാനിഫെസ്റ്റേഷൻ അല്ല, എന്നാൽ ഓരോരുത്തർ ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. അന്നേരം അങ്ങനെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നടക്കുന്ന വ്യക്തികൾക്ക് സഭയിൽ വരുമ്പോൾ അവരുടെ ആത്മാവ് പ്രകാശിപ്പിക്കപ്പെടുകയാണ്. എന്തായിട്ടാണ് അവിടെ പ്രകാശിപ്പിക്കപ്പെടുന്നത്? അത് ഫംഗ്ഷൻസ് ആയി പ്രകാശിപ്പിക്കുന്നു. അങ്ങനെ സഭയിൽ വരുമ്പോൾ ഓരോരുത്തർക്ക് ഓരോ വരങ്ങൾ ഉണ്ട്. ഓരോ വരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഫംഗ്ഷൻസ് എന്നാണ് താഴേക്ക് വരുമ്പോൾ വായിക്കുന്നതിന്റെ അർത്ഥം അല്ലേ. ഓരോ അവയവത്തിന്റെ ഫംഗ്ഷൻ ഉണ്ട്, ഓരോ അവയവം അതിന്റെ ഫംഗ്ഷൻ ചെയ്യുന്നു. അന്നേരം ജീവനുള്ള ഒരു ബോഡി എന്ന് പറയുന്നത് എന്താണ്? ജീവനുള്ള ബോഡി എന്ന് പറയുന്നത് ഒരു യഥാർത്ഥത്തിൽ ഒരു ദൈവസഭ, ജീവനുള്ള ദൈവസഭയുടെ, ഇല്ലെങ്കിൽ യഥാർത്ഥ ദൈവസഭയുടെ ലക്ഷണം എന്താണ്? എന്താണ് യഥാർത്ഥ ദൈവസഭയുടെ ലക്ഷണം? ദൈവസഭയുടെ ലക്ഷണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരീരത്തിന്റെ, യഥാർത്ഥ ജീവനുള്ള ശരീരത്തിന്റെ ലക്ഷണം എന്താണ്? ജീവനുള്ള ശരീരത്തിന്റെ ലക്ഷണം ജീവൻ തന്നെയാണ് അല്ലെ. മാനിഫെസ്റ്റിംഗ് ലൈഫ് ആസ് ഫ്രൂട്ട്സ് ആൻഡ് ആസ് ഗിഫ്റ്റ് അല്ലെ. ഒരു യഥാർത്ഥത്തിൽ ഫംഗ്ഷൻ ചെയ്യുന്ന ശരീരത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത് അതിന്റെ ഓർഡർ അല്ല അല്ലെ. എങ്ങനെയാണ് ഇവർ വന്നിരിക്കുന്ന സഭയിൽ, എങ്ങനെ വന്നിരിക്കുന്നത്, എങ്ങനെയാണ് ഇവരുടെ ഇവിടെ, ഇനി അതൊക്കെ ശരിയാണ്, അതിന്റെ അതിന്റെ എക്സ്റ്റേണൽ ഓർഡറുകൾ അല്ല അല്ലെ. എക്സ്റ്റേണൽ ഓർഡറുകൾ അല്ല ഒരു ലൈഫ്, ഒരു ജീവനുള്ള ശരീരത്തിന്റെ പ്രത്യേകത. ഇപ്പൊ ഒരു മരിച്ചു കിടക്കുന്ന ശരീരത്തിൽ നോക്കിയിട്ട് നമ്മൾ പറയാം 10 വിരലുണ്ട്, 1 മൂക്കുണ്ട്, 2 കണ്ണുണ്ട്, 2 കാലുണ്ട്, എല്ലാം ഉണ്ട്, എന്തോ ഇല്ല, ജീവൻ മാത്രമേ. ഒരു വീട്ടിലോട്ട് നമ്മൾ കയറി ചെല്ലും, വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ അവിടെ നല്ല വീടാ, എ സി ഉണ്ട്, ടി വി ഉണ്ട്, കാറുണ്ട്, ഇല്ല വീടിനകത്ത് എ സി ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, ടി വി ഉണ്ട്, അടുക്കളയിൽ ഓവനുണ്ട്, ഇല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. എന്ത് മാത്രമില്ല? ആ കറണ്ട് മാത്രമില്ല. അന്നേരം എന്ത് കിട്ടും? എക്സാക്ട്ലി ഇതുപോലെയുള്ളൂ. എല്ലാ കാര്യങ്ങളും ശരിയാണ്. ഡോക്ടറിങ് വളരെ കറക്റ്റ്. ആ ആൾക്കാരെല്ലാം നല്ല കറക്റ്റായിട്ട് ഓർഡറിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എന്തുമാത്രമില്ല, ആ ആൾക്കാർക്ക് ജീവനില്ല, ജീവനില്ല, ജീവനില്ലെന്ന് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? ഒന്ന്, ഫ്രൂട്ടുകൾ മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. അത് പുറത്തല്ല, വ്യക്തിപരമായുള്ള ജീവിതത്തിൽ സന്തോഷമില്ല, സമാധാനമില്ല, ദീർഘക്ഷമയില്ല, പരോപകാരമില്ല, ദയയില്ല, കരുണയില്ല, ഇതൊന്നും ജീവിതത്തിലില്ല. സന്തോഷം ദൈവിക ഡിവൈൻ ലൈഫിന്റെ മാനിഫെസ്റ്റേഷൻ ഇല്ല. പിന്നെ കുറെ ആക്ഷൻസും ഞാൻ പറഞ്ഞിരിക്കുന്ന ആക്ടിവിറ്റീസ് ഒക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിക്കാം. ഇതൊക്കെ ഈ പെട്ടെന്ന് ആൾക്കാരൊക്കെ പെട്ടെന്ന് കാണുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ പുറത്തു വന്നിരിക്കും. രണ്ടാമത്, സഭയിൽ വരുമ്പോഴോ? സഭയിൽ വരുമ്പോഴും ഇതില്ല. സഭയിൽ വരുമ്പോഴും ജീവനില്ല. സഭയിൽ വരുമ്പോഴും ജീവന്റെ മാനിഫെസ്റ്റേഷൻ ഇല്ല. എന്തായി തീരുന്നെന്ന് അറിയാമോ? മീറ്റിംഗ്സ് ബിക്കം ബോറിംഗ്, വൺ മാൻ ഷോകളായി തീരുന്നു. ശരീരത്തിന്റെ ഫംഗ്ഷനേ നടക്കുന്നില്ല. ഒരാൾ നടത്തുന്ന പെർഫോമൻസ് ആയിത്തീരുന്നു. ആൾക്കാരെല്ലാം കാഴ്ചക്കാരും. ഇതാണോ ദൈവസഭ, ദൈവസഭയുടെ യഥാർത്ഥമുള്ള ഫംഗ്ഷൻ? അല്ല. എന്താണ് ബൈബിൾ പഠിപ്പിക്കുന്നത്? ഒന്ന് കൊരിന്ത്യർ 12 അധ്യായം നിങ്ങൾ വായിച്ചാൽ മതി. ഞാൻ ഒരു പ്രാവശ്യം ഫുള്ള് വാക്യം മുഴുവൻ ഓരോന്നായിട്ട് എടുത്തുകൊണ്ട് ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. എന്നാൽ ദൈവം എന്ത് ചെയ്തിരിക്കുന്നത്? ദൈവസഭയിൽ അവിടെ പറഞ്ഞിരിക്കുകയാണ്, റോമാലേഖനം 12 അധ്യായം 1 കൊരിന്ത്യർ 28 വാക്യം, 27 വരെയുള്ള വാക്യം.
എന്നാൽ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെയായി അവയവങ്ങളുമാകുന്നു. ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ, മൂന്നാമത് ഉപദേശകന്മാർ, ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവൃത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാവരം എന്നിവ നൽകുകയും ചെയ്തു.
ദൈവം ദൈവസഭയിൽ അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നു, ദൈവസഭയിൽ വരം കൊടുക്കുന്നു. ഈ വരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും എനിക്കൊരു വരവും ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവത്തിന് ഒരു ഫംഗ്ഷൻ ഇല്ലാത്തതുണ്ടോ? ഏതെങ്കിലും ഉണ്ടോ? ഒരവയവം പോലും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് അറിയാമോ എന്താണ് നിങ്ങളുടെ ഫംഗ്ഷൻ എന്നുള്ളത്? ദൈവസഭയിൽ വർഷങ്ങളായ സഹോദരന്മാർ, റോമാലേഖനം 12 അധ്യായം, 12 അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ, 4, 5, 6 വാക്യങ്ങൾ.
ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ല താനും. അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരം ഉള്ളതുകൊണ്ട്, പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം, ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ.
ഓക്കെ, നിങ്ങൾ വായിച്ചു പിന്നെ പോയി വായിച്ചാൽ മതി. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഡിഫറന്റ് ഫംഗ്ഷൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ളതാണ് 9 വാക്യം മുതൽ പറയുന്നത്, എങ്ങനെ ചെയ്യണമെന്നുള്ളത്. അന്നേരം ഇത് എന്താ ബൈബിൾ പഠിപ്പിക്കുന്നത്? അന്നേരം ഒരു റിയൽ ചർച്ചിന്റെ, ഇല്ലെങ്കിൽ ദൈവസഭയുടെ ലക്ഷണം എന്നത് അതിന്റെ ഓർഡറല്ല, അതിലെ ജീവനാണ്, ജീവന്റെ മാനിഫെസ്റ്റേഷനാണ്. അത് പേഴ്സണൽ ലൈഫിൽ ഫ്രൂട്ടായിട്ടും ദൈവസഭയിൽ ഫംഗ്ഷനായിട്ടും മാനിഫെസ്റ്റ് ചെയ്യപ്പെടുകയാണ്. അങ്ങനെയാണ് ഒരു യഥാർത്ഥത്തിലുള്ള ദൈവസഭ ഫംഗ്ഷൻ ചെയ്യേണ്ടത്. അങ്ങനെ ഫംഗ്ഷൻ ചെയ്യുമ്പോൾ അതിന്റെ, അതുകൊണ്ടാണ് താഴേക്ക് വരുമ്പോഴേക്കും അതെങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നു എന്നുള്ളത് 14 26 വാക്യം പറയുന്നു. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്, സകലവും ദൈവസഭയുടെ ആത്മീക വർദ്ധനയ്ക്കായിട്ടുള്ള. എന്നാലും ഒരു വ്യക്തി, ഒരു ദൈവസഭയിൽ ഒരു വ്യക്തി വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവസഭയുടെ ആത്മീക വർദ്ധനയ്ക്ക് വേണ്ടിയിട്ടാണ്. അവനവന് ആത്മീയ വർദ്ധനയുണ്ട്, അത് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ വേണമെങ്കിൽ പേഴ്സണലായിട്ടും ലഭിക്കും. എന്നാൽ ദൈവസഭയിൽ വരുന്നത് മറ്റുള്ളവർക്കുള്ള ആത്മീയ, സകലവും മറ്റുള്ളവരുടെ ആത്മീയ വർദ്ധനയ്ക്ക് ഓരോരുത്തർക്കും ഗിഫ്റ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞ ഇതിന്റെ എവിടെയാണ് ഒരു റൂട്ട് പ്രശ്നം വരുന്നത്, എന്തുകൊണ്ട് ഇത് നടക്കുന്നില്ല, അതാണല്ലോ ഇതിന്റെ കാരണം. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നില്ല, അതിനുള്ള കാരണം നമുക്കെപ്പോഴും, നമ്മൾ അതിനുള്ള കാരണം എപ്പോഴും നമ്മൾ മറ്റുള്ളവരിലേക്കാണ് അതിന്റെ കാരണം കൊണ്ടിടുന്നത് അല്ലേ. അതാണ് ആ സെൽഫിഷ്നെസ്സിന്റെ ഏറ്റവും പ്രധാന ലക്ഷണം, ഇതിനുള്ള കാരണം ഞാനല്ല വേറെ ആരോ ആണെന്നുള്ളതാണ്. അത് ഒന്നുകിൽ ദൈവസഭയിലെ മറ്റുള്ളവർ, ഇല്ലെങ്കിൽ വേറെയുള്ളവർ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ചോദിച്ചു നോക്കുക, നിങ്ങൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ എങ്ങനെയാണ്, വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ? അതിന്റെ മാനിഫെസ്റ്റേഷനാണ് ദൈവസഭയിൽ വരുമ്പോഴും വരുന്നത്. അതാണ് ജീവിതത്തിൽ കൊലോസ്യലേഖനം. എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ ജീവൻ ഉണ്ടാകുന്നത്? ജീവനാണല്ലോ ഇതിന്റെ മാനിഫെസ്റ്റേഷൻ. കൊലോസ്യലേഖനം അതിന്റെ രണ്ടാമത്തെ അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ.
കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടത്തി.
കർത്താവായ യേശുവിനെ കൈക്കൊണ്ടതുപോലെ, ഒന്ന് നിങ്ങൾ കർത്താവായ യേശുവിനെ കൈക്കൊണ്ടു. കൈക്കൊണ്ടു ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നേ?
അവനിൽ വേരൂന്നിയും.
അവന്റെ കൂട്ടായ്മയിൽ അടുത്ത വാക്യം പഠിച്ചു.
അവനിൽ വേരൂന്നിയും.
എവിടെയാണ് പ്രശ്നം? ഒരു വ്യക്തിക്ക് ആത്മീയ വർധന, സ്പിരിച്വൽ ലൈഫ് വരാത്തതിന്റെ പ്രശ്നം എവിടെയാണ്? എവിടെയാണ് അവിടെ പറഞ്ഞത്? എന്താണ്? അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും നിങ്ങളെ ഉപദേശിച്ചതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്നേഹ സ്ത്രോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പിൻ. എവിടെയാണ് പ്രശ്നം? പ്രശ്നം ഇത്രയേ ഉള്ളൂ. പ്രശ്നം, ദേർ ഇസ് എ പ്രോബ്ലം വിത്ത് ദ കണക്ഷൻ. ആരുമായിട്ടുള്ള കണക്ഷൻ? ആ തലയുമായിട്ടുള്ള കണക്ഷൻ എന്തോ പ്രശ്നം വന്നിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫ്രൂട്ടുമില്ല, ഗിഫ്റ്റുമില്ല, ഫംഗ്ഷനുമില്ല. പിന്നെ വന്നിരുന്ന് കേൾക്കുക എന്നുള്ളൊരു ഫംഗ്ഷനാണ്. വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇതേ ഒരു ഫംഗ്ഷനേ ഉള്ളൂ. അത് താഴേക്ക് വരുമ്പോൾ പറയുകയാണ്, എങ്ങനെയാണ് ഇതിന്റെ പ്രോബ്ലം? അതായത് 10-ാമത്തെ വാക്യം, ഒരു ശരീരം ജീവനും ചൈതന്യം ഉള്ളതായിട്ട്. ഈ ശരീരം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു രണ്ട് കാര്യങ്ങളാണ് ശരീരം. ഒന്ന്, ഇൻഡിവിജ്വലി ഒരു വ്യക്തി യേശുക്രിസ്തുവിന്റെ ശരീരമാണ്. രണ്ട്, കോർപ്പറേറ്റ്ലി ദൈവസഭ യേശുക്രിസ്തുവിന്റെ ശരീരമാണ്. എന്ന് പറഞ്ഞാൽ ലോക്കൽ ചർച്ച് ദൈവത്തിന്റെ ശരീരമാണ്, ഇൻഡിവിജ്വലി ഞാനും ക്രിസ്തുവിന്റെ ശരീരമാണ്. രണ്ടിലും ലൈഫില്ല. ഒരെണ്ണത്തിൽ ലൈഫ് ഉണ്ടെങ്കിൽ മറ്റേ ലൈഫ് വരത്തുള്ളൂ. എന്തുകൊണ്ടാണ്? എന്താണ് കാരണം? എന്തുകൊണ്ടാണ് ശരീരത്തിൽ ജീവനില്ലാത്തത്? എന്തുകൊണ്ടാണ് ഉണങ്ങിയിരിക്കുന്നത് വിശ്വാസികൾ? എന്തുകൊണ്ട് കാരണം? ഒരുപാട് കാരണങ്ങൾക്കൊന്നും റിസർച്ച് ചെയ്ത് പോകണ്ട. അവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ് എഴുതിയിരിക്കുന്നത്?
തലയായവനിൽ
നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവീകമായ വളർച്ച തുടങ്ങി. എന്തുകൊണ്ട് ചൈതന്യമില്ല വിശ്വാസികൾക്ക്? എന്തുകൊണ്ട് ചൈതന്യമില്ലാത്തത്? തലയുമായിട്ടുള്ള കണക്ഷൻ പ്രോബ്ലം. തലയുമായിട്ടുള്ള കണക്ഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? ത്രൂ വെയിൻസ് അല്ലെ. ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന ഇത് വഴിയാ, വെയിൻസിൽ കൂടെ. ബ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? രക്തം എന്ന് പറഞ്ഞാൽ ജീവനാണ്. ആ ജീവന്റെ ഫ്ലോ കഴിഞ്ഞു. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇവിടെ എങ്ങനെയാണ് സാധാരണ ഈ ഹാർട്ട് അറ്റാക്ക് ഒക്കെ ഉണ്ടാകുന്നത്? ബ്ലോക്കുകൾ, എന്തൊക്കെയോ ബ്ലോക്കുകൾ. പിന്നെ അതിന് കാരണങ്ങൾ ഒരുപാട് നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനല്ല, ഇങ്ങനല്ല, അങ്ങനല്ല. കാരണം ബേസിക് കാരണം അവരോര് കണ്ടുപിടിച്ചാൽ പ്രശ്നം മാറും. ബേസിക് കാരണം തലയുമായുള്ള വെയിനിൽ ബ്ലഡ് ഫ്ലോ കുറഞ്ഞു. അതോടുകൂടി ചൈതന്യമില്ല. അതായത് രക്തമില്ലാത്ത ആൾക്കാരെ കണ്ടുകഴിഞ്ഞാൽ എങ്ങനെ അറിയാം? ആൾക്കാർ ഇപ്പൊ നേഴ്സുമാർ വരെ ആൾക്കാരെ കാണുമ്പോൾ പറയും, എന്തു പറയും? ബ്ലഡ് കുറവുണ്ടല്ലോ, എങ്ങനെ അറിയാം? അറിയാം, വിളറിയിരിക്കും. വിളറി ചൈതന്യമില്ലായിരിക്കും, അത്രേ ഉള്ളൂ അല്ലേ. നമ്മളെ കാണുമ്പോ എന്തു പറയും? നമ്മളെ കാണുമ്പോ പറയാം ചൈതന്യമുള്ളവരാണെന്ന് പറയും. ചൈതന്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ള അവരവർക്ക് അറിയാം. ഞാനീ പറയുന്നത് അവരോര് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയാണ്. എവിടെയാണ് പ്രോബ്ലം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഡിവൈൻ ലൈഫിന്റെ ഫ്ലോ ശരീരത്തിൽ കൂടി ഉണ്ടാകുമ്പോൾ ജീവനും ചൈതന്യം ഉണ്ടാകും. അന്നേരം പിന്നെ വൺ മാൻ ഷോയും ഒരേ ഒരാളുടെ പ്രകടനവും ബാക്കിയുള്ളവർ കേൾക്കുകയും, അങ്ങനെയല്ല ദൈവവചനത്തിലെ ഉദ്ദേശം. അങ്ങനെയല്ല, അതല്ല ദൈവവചനത്തിലെ സിസ്റ്റം. ഇറ്റ് ഈസ് റോങ് സിസ്റ്റം. അത് സിസ്റ്റം തന്നെ തെറ്റാണ്. രണ്ടാമത് അതിന്റെ ജീവനില്ലാത്തതിന്റെ ലക്ഷണമാണ്. ദൈവസഭയിൽ ഓരോ അവയവങ്ങൾക്കും ജീവൻ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ. അതാണ് അവർ പറഞ്ഞിരിക്കുന്നത്, തലയായവിൽ നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ഭാവിച്ചും ഏകീഭവിച്ചും ജീവൻ ദൈവികം വളർച്ച. നിങ്ങൾ ആ കൊലോസ്യൻ രണ്ടാമത്തെ അധ്യായം വായിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ഒന്ന്, യേശു ക്രിസ്തുവിനോടുകൂടി ഒരുവൻ മരിക്കുന്നു, അവൻ ഉയർത്തെഴുന്നേൽക്കുന്നു, അവൻ കർത്താവിന്റെ ജീവനിൽ നടക്കുന്നു. ആ ജീവന്റെ ഫ്ലോ ആയിട്ട് മാനിഫെസ്റ്റേഷൻ ഉണ്ടാവും. മാനിഫെസ്റ്റേഷൻസ് ലൈഫായിട്ടും ഗിഫ്റ്റുകളായിട്ടും വെളിപ്പെടുന്നു. അവനവൾ ചെയ്യുമ്പോൾ അതെല്ലാം ചെയ്യുന്നത് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയിട്ട്, കർത്താവിന്റെ നാമം മഹത്വപ്പെടാനായിട്ട് ചെയ്യുന്നു. അവനെ കണ്ട ആര് റെക്കഗ്നൈസ് ചെയ്യുന്നു, ആര് അപ്രീഷിയേറ്റ് ചെയ്യുന്നു, ആര് വിളിച്ചു, ആര് പറഞ്ഞില്ല, ആര് നോക്കിയില്ല, ഇതൊന്നും ആ വ്യക്തിക്ക് വിഷയമൊന്നുമല്ല. ആ വ്യക്തി ദൈവത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ദൈവത്തിന് വേണ്ടി ചെയ്യും. അല്ലാതെ ചെയ്തിട്ടൊരു കാര്യവുമില്ല.
അല്ലാത്ത കാര്യങ്ങൾ കൊണ്ട് ദൈവ സഭയ്ക്കും ദൈവത്തിനും പ്രയോജനമില്ല. ഞാൻ പറയട്ടെ, ഞാൻ നിങ്ങളുടെ കാര്യം മനസ്സിലാക്കണം, ദൈവത്തിന് ഒരാളും ഇന്നവിറ്റബിൾ അല്ല. ദൈവത്തിന് ആരെയും യൂസ് ചെയ്യാം, ദൈവത്തിനെ സമർപ്പിച്ചു. ഞാനത് ഒന്നും ചെയ്തില്ലെങ്കിൽ ദൈവത്തിന്റെ പണിയൊന്നും മുടങ്ങത്തൊന്നുമില്ല. ഞാൻ ദൈവത്തിന്റെ ആ ഡിവൈൻ ലൈഫിൽ അല്ലാതെ ചെയ്തിട്ട് കാര്യമില്ല. എനിവേ, എന്നാലും ഞാൻ പറഞ്ഞത് ഇതാണ് ദൈവസഭയുടെ ലക്ഷണം. ഓരോ അവയവങ്ങൾ തലയുമായിട്ടുള്ള ബന്ധത്തിൽ ജീവൻ പ്രാപിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ശരീരത്തിന് ജീവൻ ഉണ്ടാവും. അതാണ് യഥാർത്ഥത്തിൽ ദൈവസഭയിലെ ദൈവം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ശുശ്രൂഷകന്മാരുടെ ഫംഗ്ഷൻ. എന്താണ് ഫംഗ്ഷൻ? അവരുടെ തലയായിട്ട് നിൽക്കുക എന്നുള്ളതല്ല, തലയുമായിട്ട് ബന്ധപ്പെടുത്തുക എന്നുള്ളതാണ്. ദൈവസഭയ്ക്ക് ഒരൊറ്റ തലയേ ഉള്ളൂ. ആരാണ് ആ തല? നേരെ ഞാൻ കുറെ നാൾ മുമ്പ് ഒരു നമ്മുടെ ചർച്ചിലെ ഒരു സഹോദരനത്തിൽ വേറൊരു ചർച്ചിലെ ഒരു സഹോദരൻ ചോദിച്ചു, ആരാ നിങ്ങളുടെ ചർച്ചിലെ തലവൻ എന്ന് ചോദിച്ചു. ഈ സഹോദരൻ വന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചു, ആരാ ബ്രദറെ നിങ്ങളുടെ ചർച്ചിലെ തലവൻ? ഞാൻ പറഞ്ഞു, ബൈബിൾ എന്തോ പറയുന്നേ, ബൈബിൾ ഒരു തലയേ ഉള്ളൂ, ഒരു തലവനുമേ ഉള്ളൂ. യേശു ക്രിസ്തു പറഞ്ഞാണ് ക്രിസ്തു തന്നെ നിങ്ങളുടെ തലവൻ. അല്ലെ, തലയെ ഒരാളെ ഒരു തലയേ ഉള്ളൂ, ആ തലയുമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ബാക്കിയുള്ളവരുടെ പണി. ഞാൻ തലയ്ക്ക് പകരം കയറി നിൽക്കുക എന്നുള്ളതല്ല. എഫ് എസ് ലേഖനം അതിന്റെ മൂന്നാമത്തെ അധ്യായം നേരെ ചെല്ലു പറയുന്നതാണ്, തലവിനില്ലാത്ത ചർച്ച, തലവനുള്ള ചർച്ചയാണ്. തലവൻ തല ക്രിസ്തുവാണെന്ന് മാത്രമേ ഉള്ളൂ. എഫ് എസ് ലേഖനം അതിന്റെ നാലാമത്തെ അധ്യായം, നാലാമത്തെ അധ്യായത്തിന്റെ 11-12 വാക്യം. ഇത് മലയാളത്തിൽ ഞാൻ പലപ്പോഴും വായിച്ചു പറഞ്ഞിട്ടുണ്ട്, ഇത് വായിച്ചാൽ അത്ര പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. ദൈവം എന്തിനാണ് ശുശ്രൂഷകരെ ദൈവസഭയിൽ നിയമിച്ചിരിക്കുകയാണ്? അവൻ ചില അപ്പോസ്തലന്മാരും ചില പ്രവാചകന്മാരും ചില സുവിശേഷന്മാരും ചില ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. എന്തിനാണെന്നറിയാമോ? ഓരോ ഈ വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായിട്ടുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർദ്ധനയ്ക്കുമാകുന്നു. എന്നൊരു താഴേക്ക് വരുമ്പോൾ പറയുകയാണ്, ശരീരം മുഴുവൻ യുക്തമായി ചേർന്നും സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിനും വളരുവാനിടയാകും. ശരീരം മുഴുവൻ യുക്തമായി ചേർന്നും ഏകീഭവിച്ചും ഓരോ അംഗത്തിന് അതത് വ്യാപാരത്തിനൊത്തവണ്ണം ഉദവി ലഭിക്കാനായി ഏത് സന്ധ്യയാലും സ്നേഹത്തിലുള്ള വളർച്ചയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കും. നേരം ദൈവസഭയിൽ ദൈവം ചില ശുശ്രൂഷകരെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് തലയുടെ ഫംഗ്ഷൻ ചെയ്യാനായിട്ടല്ല, തലയുമായിട്ട് കണക്ട് ചെയ്തിട്ട് അവരെ ജീവനിലേക്ക് നയിക്കാൻ വേണ്ടി, അത്രയേ ഉള്ളൂ. ആൾക്കാരെന്താ ചെയ്യുന്നേ? ആൾക്കാർ ഈ തലയുടെ ഫംഗ്ഷൻ കയറി ചെയ്യും. നേരം ആൾക്കാർ ദൈവവുമായിട്ട് കണക്റ്റഡ് ആവത്തില്ല. ആൾക്കാർ ആരുമായിട്ട് കണക്റ്റഡ് ആവും? ആൾക്കാർ അവരുമായിട്ടും കണക്റ്റഡ് ആവും. പിന്നെ അവർ വേണം എല്ലാ കാര്യത്തിനും ഇവരെ പാമ്പർ ചെയ്യാനായിട്ടും എല്ലാത്തിനും ദൈവം ചെയ്യേണ്ട വർക്ക് കൂടെ ചെയ്യാനായിട്ട് നിൽക്കുന്ന ആൾക്കാർ. ഞാൻ പറഞ്ഞു, ഇതൊന്നും ദൈവവചനത്തിലെ സിസ്റ്റം അല്ല. ജാതികൾ എന്താണ്? ജാതികളുടെ പ്രശ്നം എന്താണ്? അവിടെ പറഞ്ഞിരിക്കുന്നത് ജാതികൾ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം ഹൃദയകാഠിന്യ നിമിത്തം ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തരംപിച്ചു പോയവരാണ്. എന്നാൽ ജാതികൾ ദൈവത്തിന്റെ ജീവനിൽ നിന്നകന്നവരാണെങ്കിൽ ദൈവസഭയിലെ ദൈവമക്കൾ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് ജീവനിലേക്ക് വളർച്ച പ്രാപിക്കുന്നു. എന്നാൽ എന്താണ് ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല ആൾക്കാരും കണക്റ്റഡ് ആയിരിക്കുന്നത് കർത്താവുമായിട്ടല്ല, തലയുമായിട്ടല്ല. പല ആൾക്കാരും കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത് വേറെ ചില വ്യക്തികളുമായിട്ടാണ്. വ്യക്തികളുമായിട്ടാണ് അവരുടെ കണക്ഷൻ. എന്നാൽ എന്ത് സംഭവിക്കുന്നു? ആ വ്യക്തി പോയാൽ അവരുടെ സ്പിരിച്വൽ ലൈഫ് അതോടുകൂടി കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് ദൈവസഭയിലെ ശുശ്രൂഷകന്മാർക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അത് ഓരോ വ്യക്തികളുടെയും സ്പിരിച്വൽ കണ്ടീഷൻ അവരവർക്ക് അറിയുകയും അതൊക്കെ അവർ അന്വേഷിക്കുകയും ഒക്കെ വേണം. പക്ഷേ ഒരു വ്യക്തിയുടെ സ്പിരിച്വൽ വളർച്ച ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടല്ല, ദൈവവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇതായിരുന്നു പൗലോസിന്റെ, ഞാനീ പറയുന്നതൊക്കെ ബൈബിളിലെ കാര്യങ്ങളാണ്, പൗലോസിന്റെ ആഗ്രഹം. പൗലോസ് അതാണ് ഫിലിപ്പിയ സഭയിലെ വിശ്വാസികളുടെ പറയുന്നത്. ഫിലിപ്പിയ ലേഖനം, ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം, 2-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ പറയാണ്,
അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പി.
ഈ രക്ഷയ്ക്കായി പ്രവർത്തിക്കുന്നുള്ള റോങ് ട്രാൻസ്ലേഷൻ ആണ്, നിങ്ങളുടെ രക്ഷ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. നേരെ പൗലോസ് പറയുന്നത് എന്താണെന്നറിയാമോ? പൗലോസ് പറയാണ്, ഞാനിപ്പം അവിടെ ഇരിക്കുന്നത്, അവിടെ ഉണ്ടെങ്കിലും അവിടെ ഇല്ലെങ്കിലും എന്താണ് ഒരു വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല. വ്യത്യാസമുണ്ടെങ്കിൽ യു ആർ നോട്ട് കണക്റ്റഡ് ടു ജീസസ്, യു ആർ കണക്റ്റഡ് ടു പോൾ. ഈ പോളിന്റെ ഭാഗത്ത് വേറെ ആരുടെ വേണേലും പേരുവയ്ക്കാം. അങ്ങനെ പല ആൾക്കാരുടെയും പ്രശ്നം എന്താണെന്ന് അറിയാമോ? പല ആൾക്കാരും ദൈവത്തിന് പകരം തലയുടെ ഫംഗ്ഷനായിട്ട് ചെയ്യാനായിട്ട് നിൽക്കണം. അന്നേരം അവരാണ് എല്ലാ കാര്യത്തിലും ഇടപെടുന്നത്.
എന്ത് കാര്യത്തിന്? അവരുമായിട്ട് അന്നേരം മനുഷ്യനുമായിട്ടുള്ള കണക്ഷനാണ് നിങ്ങളുടേതെങ്കിൽ ആ മനുഷ്യൻ പോകുന്നതോടുകൂടി നിങ്ങളുടെ ദൈവമായിട്ടുള്ള കണക്ഷനും പോകും, നിങ്ങളുടെ ജീവനും പോകും. അതാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത വാക്യത്തിൽ ഫോർ ഇറ്റ് ഈസ് ഗോഡ് ഈസ് വർക്കിംഗ് ഇൻ യു, ഇറ്റ് ഈസ് നോട്ട് പോൾ വർക്കിംഗ് ഇൻ യു. ഏതെങ്കിലും മനുഷ്യനല്ല, പൗലോസിൽ പ്രവർത്തിച്ച അതേ ദൈവം തന്നെ നിങ്ങളിലും പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ രക്ഷ പ്രാവർത്തികമാക്കുന്ന പറഞ്ഞിരിക്കുന്നു. സ്പിരിച്വൽ ലൈഫിൽ ഒരു വ്യക്തി ഡ്രൈ ആവുന്നതിന്റെ, ഉണങ്ങുന്നതിന്റെ, ചൈതന്യമില്ലാത്തതിന്റെ അടിസ്ഥാന കാരണം തലയുമായിട്ടുള്ള കണക്ഷൻ പോകുന്നതാണ്. ഞാൻ പറഞ്ഞ രണ്ട് എക്സ്ട്രീം കാര്യങ്ങളുണ്ട്, രണ്ട് എക്സ്ട്രീം ആൾക്കാർ പോകാം. ഒന്ന്, ദൈവസഭയിൽ തലയിലേക്ക് ശുശ്രൂഷകന്മാർ അവയവങ്ങളെ കണക്ട് ചെയ്യുന്നതിന് പകരം തലയുടെ ഫംഗ്ഷൻ ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും ആ എവിടെ പോകണം, എന്ത് ചെയ്യണം, എല്ലാത്തിലും കയറി ഇടപെട്ട് ഇവരെ ഒരു ആത്മീയ വർധനയും വരാത്ത ശിശുക്കളാക്കി എപ്പോഴും നിർത്താം. അതാണ് എഫ് എസ് എൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഓരോ ഉപദേശത്തിന്റെ കാറ്റുകളാൽ അലയുന്ന ശിശുക്കളായി തീരാതെ ക്രിസ്തു എന്ന തലയോളം വളരും. ഞങ്ങൾ എഴുതിയിരിക്കുന്നത് എഫ് എസ് ലേഖനത്തെ, നമ്മൾ നേരത്തെ വായിച്ചതിനെ തൊട്ടുമേൽ എഴുതിയിട്ടുണ്ട് എഫ് എസ് ലേഖനം അതിന്റെ 14-ാമത്തെ വാക്യം. ഈ പറഞ്ഞിരിക്കുന്ന
നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങൾ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അഴഞ്ഞൊഴുകുന്ന ശിശുക്കളെ.
ഒരു ശിശുവിനെപ്പോഴും ആരെങ്കിലും എപ്പോഴും ഫീഡ് ചെയ്തുകൊണ്ടേയിരിക്കണം, ബോട്ടിൽ ഫീൽഡും കൊണ്ട് നിൽക്കുന്ന ആൾക്കാർ. ഇതൊന്ന്. രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവസഭയിലെ ബാക്കി എൽഡേഴ്സുമായിട്ടോ ഇല്ലെങ്കിൽ ശുശ്രൂഷകന്മാരുമായിട്ടോ ബാക്കിയുള്ള സഭയിലെ ആൾക്കാരുമായിട്ടോ യാതൊരു സ്പിരിച്വൽ റെസ്പോൺസിബിലിറ്റീസ് ഇല്ലെങ്കിൽ സ്പിരിച്വൽ കണക്ഷനും ഇല്ലാതെ തന്റെ കാര്യം മാത്രം നോക്കി. അവരുടെ ചില ആൾക്കാരുടെ ജീവിതത്തിൽ ഒരു കാര്യവും സഭ അറിയത്തേയില്ല. ഒരു കാര്യം, അവർ വീട് വെച്ചോ കല്യാണം കഴിച്ചോ എന്ത് ചെയ്തോ എന്താണ് ചെയ്ത് ഒരു കാര്യം അറിയത്തില്ല. ജോലി ചെയ്തോ ബിസിനസ് ചെയ്യുന്നു, ഒരു കാര്യവും ദൈവസഭ അറിയത്തില്ല. അവരവരവരുടെ ലോകത്തിൽ ജീവിക്കുന്നവരാണ്. രണ്ടും രണ്ട് എക്സ്ട്രീമാണ്. നിങ്ങളുടെ എല്ലാ കാര്യത്തിലും ഒരു മനുഷ്യനടുത്ത് നിങ്ങൾ ഡിപ്പെൻഡ് ആവരുത്, ദൈവമായിട്ടായിരിക്കും ഡിപ്പെൻഡ് ആവുന്നത്. എന്നാൽ നിങ്ങൾ സഭയുടെ ഒരു അക്കൗണ്ടബിലിറ്റി നിങ്ങൾക്കുണ്ട്, ദൈവ മക്കളുടെ അടുത്ത് നിങ്ങൾക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ട്, ശുശ്രൂഷകന്മാരെ നിങ്ങൾക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ട്. അത് നിങ്ങളുടെ അക്കൗണ്ടബിലിറ്റിയാണ്, നിങ്ങളുടെ സ്പിരിച്വൽ കണ്ടീഷൻ നിങ്ങൾക്ക് പറയാം. എന്നാൽ ഞാൻ പറഞ്ഞു ഇതാണ് ഒരു തെറ്റായ ഫംഗ്ഷൻ. എന്നാൽ റിയൽ ആയിട്ട് ദൈവസഭയിൽ എന്താണ് നടക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തി ദൈവമായിട്ടുള്ള കണക്ഷനിൽ ശരിയാകുമ്പോൾ ആ വ്യക്തി ദൈവസഭയുമായിട്ടുള്ള കണക്ഷനിൽ ശരിയാവും, ദൈവമായിട്ട് അവർ ഡയറക്ടർ ആവാനായിട്ട് തുടങ്ങും. അങ്ങനെ അതാണ് എഫ് ഫിലിപ്പിനെ നേരത്തെ പ്രതിജ്ഞിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ എല്ലായ്പ്പോഴും നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല ഇന്ന് ദൂരത്തിരിക്കുമ്പോഴും ഏറ്റവും അധികമായി ഭയത്തോടും പിറകിലോടും കൂടി നിങ്ങളുടെ രക്ഷ പ്രാവർത്തികമാക്കുക. കാരണം എന്താണ്? അവിടെ പറഞ്ഞിരിക്കുകയാണ് ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവമല്ലോ നിങ്ങളുടെ ഉള്ളിൽ തിരുവുള്ളം ഉണ്ടായി പ്രവർത്തിക്കുന്നു. ഇറ്റ് ഇസ് ഗോഡ് ഈസ് വർക്കിംഗ് ഇൻ യു. ദൈവം നിങ്ങൾ വർക്ക് ചെയ്യുന്നു. വീണ്ടും ജനിച്ചപ്പോൾ യേശു ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വന്നു, ആ യേശു ക്രിസ്തു നിങ്ങളിൽ വസിച്ചുകൊണ്ട് കർത്താവിന്റെ പ്രവൃത്തി ചെയ്യും. അന്നേരം നിങ്ങളെന്ത് ചെയ്യണം? നിങ്ങളെന്ത് ചെയ്യണം? നിങ്ങൾ പറയാണ് യു വർക്ക്ഔട്ട് യുവർ സാൽവേഷൻ. അതാണ് ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്നത്. അന്നേരം കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നു, നിങ്ങൾ ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? അപ്പോൾ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമാകേണ്ടതിന് എല്ലാ പിറുപുറപ്പും വാദവും കൂടാതെ ചെയ്യുന്നതിന് അവരുടെ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കും. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഒരു വ്യക്തി ജ്യോതിസ് പോലെ പ്രകാശിക്കാൻ തുടങ്ങും. ആ വ്യക്തിയെ കാണുന്നവർക്ക് അറിയാം. ആ വ്യക്തി ദൈവസഭയിൽ വരുമ്പോൾ ആ വ്യക്തിയുടെ ശരീരത്തിന്റെ ഫംഗ്ഷൻ ചെയ്യുന്നു, അങ്ങനെ ബോഡി ബിൽഡ് ചെയ്യപ്പെടും. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു? വെളിച്ചമില്ല. ഈ വെളിച്ചമില്ലാത്ത ഡാർക്ക്നെസ്സിന്റെ ഏറ്റവും വലിയ തെളിവ് എന്താണെന്ന് അറിയാം? നിങ്ങൾ വെളിച്ചത്തിലാണോ ജീവനിലാണോ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് അറിയാമോ? അവരുടെ ജീവിതത്തിൽ രണ്ട് കാര്യം പറയുന്നുണ്ട്, പിറുപിറപ്പും വാദവും, ഗ്രംബ്ലിംഗ് ആൻഡ് ഡിസ്പ്യൂട്ടിംഗ്. ഈ രണ്ട് കാര്യം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഏറ്റവും ക്ലിയർ ആയിട്ട് അറിയാം, ഹീസ് വാക്കിംഗ് ഇൻ ഡാർക്ക്നെസ്, ഹീസ് നോട്ട് വാക്കിംഗ് ഇൻ ലൈറ്റ്. പിറുപിറപ്പ്, വാദം, ഡിസ്പ്യൂട്ട്, സഭയിൽ ഡിസ്പ്യൂട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക, ഏത് രീതിയിലായിക്കോട്ടെ ഡിസ്പ്യൂട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക, പിറുപിറുക്കുക. ഈ രണ്ട് കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക, എവിടോ കണക്ഷന് പ്രശ്നമാണ്. അത് ശരിയാക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാമോ? സഭ ഇല്ലെങ്കിൽ ആ വ്യക്തിപരമായിട്ട് അവർ ജീവൻ പ്രാപിക്കുന്നു, അവരുടെ ജീവിതത്തിൽ ലൈഫ് ഉണ്ടാകുന്നു. അത് ദൈവസഭയിലേക്ക് വരുമ്പോൾ ദൈവസഭ ഒരു ജീവനുള്ള ശരീരമായി ഫംഗ്ഷൻ ചെയ്യുന്നു. ജീവനുള്ള ശരീരമായി ഫംഗ്ഷൻ ചെയ്യുമ്പോൾ അവിടെയാണ് കൃപാവരങ്ങളുടെ മാനിഫെസ്റ്റേഷൻ സഭയിലുണ്ടാകുന്നത്. അതിലേക്ക് ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. കുരുന്നലയനിലേക്ക് മടങ്ങുക. കുരുന്നലയനം പതിനാലാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവസഭയിൽ വരുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകേണ്ട, എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഒരു എല്ലാവർക്കും സമയം കിട്ടിയില്ലെങ്കിൽ അല്ലെ, അറ്റ്ലീസ്റ്റ് ഇതാണ് ഒരു കോമൺ ആയിട്ട് എല്ലാവരും എന്താണെന്ന് അറിയാമോ, എല്ലാവരും ചെയ്യേണ്ട കാര്യം ദൈവസഭ വരുമ്പോൾ, എല്ലാവരും അന്യഭാഷ പറയണം എന്നാണ് പറയുന്നത്. സഭയിൽ വരുമ്പോൾ അല്ല, എല്ലാവരും ഒരുമിച്ച് എല്ലാവരോട് അന്യഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബാക്കി വരുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവും എന്ന് പറയുന്നത്. അന്യഭാഷ നമ്മൾ ദൈവസഭയിൽ പറയുമ്പോൾ അത് അതിന്റെ ക്രമത്തിൽ പറയാം. വ്യക്തിപരമായിട്ട് നമുക്ക് അതിന് യാതൊരു നിയന്ത്രണമില്ലാതെ പറയാം. ദൈവസഭയിൽ പക്ഷെ വരുമ്പോൾ എല്ലാവരും ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എക്സോർട്ടേഷനാണ്. പ്രവചനം എന്നാണ് മലയാളത്തിൽ, അതിന്റെ റിയൽ അർത്ഥം എക്സോർട്ടേഷനാണ്, പ്രബോധിപ്പിക്കുക എന്നുള്ളതാണ്. പ്രബോധിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻകറേജ് ഈച്ചത് എന്നുള്ളതാണ് അല്ലേ. അതാണ് എബ്രായലേഖനത്തിൽ പ്രവചിക്കുന്നത്, നാൾ സമീപിക്കും തോറും നിങ്ങൾ അന്യോന്യം പ്രബോധിപ്പിക്കുക, എൻകറേജ് ചെയ്യുക, പ്രവചിക്കുക. ഇതാണ് എല്ലാവരും ചെയ്യുന്നത്, അതല്ലേ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് അഞ്ചാമത്തെ വാക്യം,
നിങ്ങൾ എല്ലാവരും അന്യഭാഷകളെ സംസാരിക്കണമെന്നും വിശേഷാൽ പ്രവചിക്കണം എന്നും ഞാൻ ഇച്ഛിക്കുന്നു.
എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കണമെന്നും വിശേഷാൽ പ്രവചിക്കണമെന്നും നിങ്ങൾ ഇച്ഛിക്കുന്നു. എന്നാൽ ദൈവസഭയിൽ വരുമ്പോൾ അത് പ്രവചനമാണ്, എല്ലാവരും ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് താഴേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത് അതിന്റെ 34-ാമത്തെ വാക്യം, എല്ലാവരും പഠിക്കുവാനും എല്ലാവർക്കും പ്രബോധനം ലഭിക്കാനുമായി നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തരായി പ്രവചിക്കാമല്ലോ. 14-ാമത്തെ വാക്യം
സഭയൊക്കെയും
24 എല്ലാവരും പ്രവചിക്കുന്നുവെങ്കിൽ, ഇതിനെ എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് പറയുന്ന കാര്യം എന്താണ്? നിങ്ങൾ എല്ലാവരും പ്രവചിക്കണമെന്ന് പറയുന്നു, നിങ്ങളെ ഓരോരുത്തരായി എല്ലാവരും പ്രവചിക്കണമെന്ന് പറയുന്നു, നിങ്ങൾ എല്ലാവരും പ്രവചിച്ചാൽ ഒരു എഫക്ട് ഉണ്ടാകുമെന്ന് പറഞ്ഞു. എന്താണ് എല്ലാവരും പ്രവചിച്ചാൽ? എല്ലാവരും പ്രവചിക്കുന്നുവെങ്കിലോ അവിശ്വാസിയോ ആത്മപരമില്ലാത്തവനോ അകത്തു വന്നാൽ എല്ലാവരുടെയും വാക്കിനാൽ അവന് പാപബോധം വരും, അവൻ എല്ലാവരാലും വിവേചിക്കപ്പെടും, അവന്റെ ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടും, അങ്ങനെ അവൻ കവണ്ണു വീണ്ടും ദൈവം വാസ്തവമായി നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തും. ഒരു അവിശ്വാസി ദൈവസഭയിൽ വരുമ്പോൾ ദൈവസഭയിൽ ദൈവത്തിന്റെ പ്രസൻസ് ഉണ്ട് എന്നുള്ളത്, ഞാൻ ദൈവസഭയിൽ വരുമ്പോഴത്തെ കാര്യം പറഞ്ഞു. എങ്ങനെ അറിയാൻ കഴിയും? വാക്യത്തെ എഴുതിയിട്ടുണ്ട് അല്ല, എങ്ങനെയാ അത് വെളിപ്പെടുന്നത്? ബാക്കി നിന്നുള്ള സഹോദരന്മാരോട് എങ്ങനെയാണ് ഒരു അവിശ്വാസം വരുമ്പോൾ സഭയിൽ ദൈവം ഉണ്ടെന്ന് അറിയുന്നത്? ലാസ്റ്റ് എന്ന് പറഞ്ഞു സഹോദരന്മാർക്ക് അറിയാം. ആ ഞാൻ പറഞ്ഞ വാക്യത്തിൽ നിന്നാണ് ചോദിക്കുന്നത്, എങ്ങനെയാ എല്ലാവരുടെയും ഹൃദയ രഹസ്യം വെളിപ്പെടുന്നത്? എല്ലാവരും പ്രവചിക്കുന്നുവെങ്കിൽ, അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? എല്ലാവരുടെയും വാക്കിന് എന്താ ഞാൻ പറഞ്ഞ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ദൈവസഭയിൽ വരുമ്പോൾ ഈ പ്രവചനമെന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ പ്രസംഗമല്ല, വളരെ ചുരുക്കിയ വാക്കുകളാണെങ്കിൽ പോലും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്നവരാകണം. അങ്ങനെ ഇത് ദൈവസഭയിലെ ഫംഗ്ഷനാണ് പറയുന്നത്. ഇങ്ങനെയാണ് ഒരു ചർച്ച് ഫംഗ്ഷൻ ചെയ്യുന്നത്. അങ്ങനെയാണ് അപ്പോഴാണ് ദൈവം അവരുടെ മധ്യത്തിൽ ഉണ്ട് എന്നൊരു അവിശ്വാസിക്ക് പോലും തിരിച്ചറിയാനായിട്ട് കഴിയുന്നത്. എന്നാൽ ഞാൻ പറഞ്ഞത്, ഒരു വ്യക്തി കർത്താവിന്റെ ജീവനിലാണ് എങ്കിൽ, അവന്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിലാണ് എങ്കിൽ അവന് ഡിഫറന്റ് ഫംഗ്ഷൻ ഉണ്ട് ഓരോ വ്യക്തികൾക്കും. എന്നാൽ സഭയിൽ വരുമ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും, ഇല്ലെങ്കിൽ എല്ലാവർക്കും സമയമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അതൊരു റൊട്ടീൻ പ്രാക്ടീസാണ്. ആദിമ സഭയിൽ അങ്ങനെയായിരുന്നു, എല്ലാവർക്കും പ്രയോഗിക്കണമെങ്കിൽ നല്ല സമയത്തിന് ഓരോരുത്തർ സമയം അവരുടെ ലിമിറ്റ് ചെയ്ത് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ ദൈവം പറയുന്നത് പോലെ. ഇത് ഞാൻ പറഞ്ഞില്ല, ഇതൊന്നും ആത്മീയ ഒരു വ്യക്തി ദൈവമായിട്ടുള്ള നടപ്പിലല്ലെങ്കിൽ പിന്നെ ഇവിടെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കൺഫ്യൂഷൻ ഉണ്ടാക്കും, അതിന്റെ കാര്യമല്ല പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ കർത്താവിൽ ഒരു വ്യക്തി റിയലായിട്ട് കണക്ടഡ് ആയിരിക്കുമ്പോൾ അവൻ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ ഉള്ളിലേക്ക് ദൈവം അവരെ കൺവിക്ട് ചെയ്യും. ഞാൻ വാക്കുകൾ നിർത്തട്ടെ. രണ്ട് കാര്യങ്ങൾ, ഇതുകൂടെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. രണ്ട് കാര്യങ്ങളുണ്ട് ദൈവസഭയിൽ, പ്രവാചകന്മാർ ഉണ്ട്, പ്രവചിക്കുന്നവരുണ്ട്. എല്ലാവരും പ്രവാചകന്മാരല്ല അല്ലേ? അതാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം ഒന്നാമത് അതിന്റെ 12:28 പറയുന്നത് ദൈവസഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ, മൂന്നാമത് ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെ വെച്ചിരിക്കുന്നു. ഇതെല്ലാവരും അല്ല. എല്ലാവരും പ്രവാചകന്മാരല്ല, എല്ലാവരും ഉപദേഷ്ടാക്കന്മാരല്ല, എല്ലാവരും ഇടയന്മാരല്ല. അതാണ് താഴേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും പ്രവാചകന്മാരോ എല്ലാവരും ഉപദേഷ്ടാക്കന്മാരോ ചോദിക്കുന്ന, എല്ലാവരും പ്രവാചകന്മാരല്ല, എല്ലാവരും ഉപദേഷ്ടാക്കന്മാരല്ല. അത് ദൈവം കൊടുത്ത ഗിഫ്റ്റ് ഇല്ലെങ്കിൽ ദൈവം കൊടുത്ത അപ്പോയിന്റ്മെന്റുകളാണ്. ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിക്കണം. എല്ലാവരും പ്രവാചകന്മാരല്ല, എല്ലാവരും ഉപദേഷ്ടാക്കന്മാരല്ല. എന്നാൽ എല്ലാവർക്കും പ്രവചിക്കാം. ഇത് നമ്മുടെ വ്യത്യാസം എന്താ എന്ന് പറഞ്ഞാൽ, ദൈവസഭയോട് സംസാരിക്കുന്ന ഡയറക്ട്ലി ദൈവം അപ്പോയിന്റ് ചെയ്തിരിക്കുന്നവർ ചിലപ്പോൾ ചുരുക്കമായിരിക്കാം, എല്ലാവരുമല്ല. എന്നാൽ എല്ലാവരുടെയും ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ദൈവസഭയെ എഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നേരെ നമ്മളുടെ ഫംഗ്ഷൻ ദൈവസഭയിൽ വരുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? ദൈവസഭയിൽ വരുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ ദൈവം നമ്മളെ എൻകറേജ് ചെയ്ത ആ കാര്യം കൊണ്ട് മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ്. അത് 2 മിനിറ്റ് ആയിരിക്കാം, 3 മിനിറ്റ് ആയിരിക്കാം, ചെറിയ സമയമായിരിക്കാം. ഇനി ഇത് ദൈവസഭയിൽ അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് വരുന്ന ഒരു വ്യക്തി എൻകറേജ് ചെയ്യാൻ കഴിയും. അത് പ്രവചനമാണ്. എന്തുകൊണ്ട് അതിന് കഴിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ, ചൈതന്യം എന്നുള്ളതില്ല, ജീവൻ ഇല്ല. ദൈവത്തിന്റെ സന്നിധിയിൽ ജീവിക്കാനായിട്ട് കഴിയുന്നില്ല. ദൈവത്തിന്റെ പ്രവാചകന്മാരുടെ റിക്വയർമെന്റ് വേറെയുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അവർ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരാവരുത്, അവർ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാകണം. കോംപ്രമൈസേഴ്സ് ആവരുത്, അവർ അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യുന്നവരാവരുത്. അതൊക്കെ അനേക വാക്കുകളാണ്, അതിലേക്ക് പോകാനായിട്ട് എനിക്ക് സമയമില്ല. ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് പെട്ടെന്ന് ആ വാക്ക് കൂടി വായിച്ചിട്ട് ഞാൻ നിർത്താനായിട്ട് ആക്കിയാണ്. കൊലോസ്യലേഖനം 1 ശ്രോണിക്കലേഖനം അതിന്റെ 2 അധ്യായം, 2 അധ്യായത്തിന്റെ 3-4 വാക്യങ്ങൾ. ദൈവത്തിന്റെ സുവിശേഷം, ഈ പറയുന്നത് ദൈവത്തിന്റെ സുവിശേഷം വ്യക്തമായിട്ട് സംസാരിക്കുന്ന വ്യക്തികളുടെ റിക്വയർമെന്റ് ആണ്. അതിന്റെ 2 വാക്യത്തിന്റെ 2 ഭാഗം പറയുന്നത് ദൈവത്തിന്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിക്കുവാൻ ഞങ്ങളുടെ ദൈവത്തിൽ ധൈര്യപ്പെടുന്നു. ഞാൻ ആദ്യം പറഞ്ഞത് എല്ലാവരുടെയും കാര്യമാണെങ്കിൽ ഇത് സ്പെസിഫിക്കലി ദൈവവചനം ഡയറക്ട്ലി സംസാരിക്കുന്ന വ്യക്തികളുടെ ഏറ്റവും വലിയ റിക്വയർമെന്റ് ആണ് അവിടെ പറയുന്നത്. ഈ ഒരു റിക്വയർമെന്റ് മീറ്റ് ചെയ്യാത്ത ഒരാൾക്ക് ദൈവത്തിന്റെ ദാസനാകാൻ കഴിയുകയില്ല, ദൈവത്തിന്റെ അരുളപ്പാട് സംസാരിക്കാൻ അവന് കഴിയില്ല. അവിടെ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിക്കുവാൻ ഞങ്ങളുടെ ദൈവത്തെ ധൈര്യപ്പെടുന്നു. ഞങ്ങളുടെ പ്രബോധനം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വ്യാജത്തോടെ വന്നതല്ല. ഞങ്ങളെ സുവിശേഷം ഭരമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെ അല്ല, ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു. അന്നേരം ദൈവത്തിന്റെ വചനം സംസാരിക്കാൻ ദൈവത്തിന്റെ അപ്പോയിന്റ്മെന്റ് ലഭിക്കുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും ദൈവം ആ വ്യക്തിയെ ടെസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണ്? ദൈവത്തിന്റെ വചനം സംസാരിക്കാൻ ഇവന് അധികാരമുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നറിയാമോ? ഇവൻ മനുഷ്യരെയാണോ ദൈവത്തെയാണോ പ്രസാദിപ്പിക്കുന്നതെന്ന് ടെസ്റ്റ് ചെയ്തിട്ടാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്, ദൈവം ഞങ്ങളെ സുവിശേഷം പരിപാലിക്ക് ദൈവത്തിന് കൊള്ളാകുന്നതിനായി തെളിഞ്ഞത് എങ്ങനെയാണ്? ഞങ്ങൾ മനുഷ്യരെയല്ല, ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ നിങ്ങൾ ചെയ്യുന്ന പോലെ ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിന്റെ ഉപായമോ പ്രയോഗിച്ചിട്ടില്ല. എന്റെ വാക്യങ്ങളിലേക്ക് പോകുന്നില്ല, അനേക വാക്യങ്ങളുണ്ട്. ബേസിക് ആദ്യത്തെ റിക്വയർമെന്റ്, നിങ്ങൾ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ ദാസനാകാൻ കഴിയുകയില്ല. ഗലാത്യ ലേഖനം 1 അധ്യായത്തിൽ പൗലോസ് പറയുന്നു, നിങ്ങൾ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ സംസാരിക്കുന്നതാണെങ്കിൽ യു കനോട്ട് സ്പീക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. നിങ്ങൾ മനുഷ്യരെന്ത് പറയുന്നു, മനുഷ്യരെന്റെ പ്രസംഗത്തിന് എന്ത് അഭിപ്രായം പറയും, മനുഷ്യരെല്ലാം കൈയടിക്കുമോ, സ്തോത്രം പറയുമോ, ചീത്ത വിളിക്കുമോ, ഇതൊക്കെ നോക്കിക്കൊണ്ട് പ്രസംഗിക്കുന്ന മനുഷ്യൻ, യു ലീവ് ദാറ്റ് ജോബ്. ആ പരിപാടി നിങ്ങൾക്ക് നടക്കത്തില്ല. ഞാൻ ഈ പറയുന്നത് സ്പെസിഫിക്കലി ദൈവത്തിന്റെ വചനം സംസാരിക്കുന്ന പ്രവാചകന്മാരെ പറ്റിയാണ്. മനുഷ്യർ ഞാൻ പ്രസംഗിക്കുന്നതിന് എത്ര മാർക്കിടും, ഇനി തെറ്റു പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും പിടിക്കുമോ, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും, അങ്ങനെയൊക്കെ പ്രസംഗിക്കുന്ന പോലത്തെ പണി, അത്രയും പാടുള്ള പണി ലോകത്ത് വേറെ കാണത്തില്ല. എന്നാൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നവൻ, യെശയ്യാ പ്രവചനത്തിലൊക്കെ പറയാണ്, ദൈവത്തിന്റെ ആലോചന സഭയിൽ നിന്നിട്ട് ദൈവത്തിൽ നിന്ന് കേട്ടിട്ട് മനുഷ്യർ സംസാരിക്കുക, അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. എന്നാൽ ഒരു മനുഷ്യൻ ദൈവത്തെ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ തുടങ്ങുമ്പോൾ അവൻ ദൈവത്തിന്റെ അധികാരം അവനിൽ നിന്ന് മാറുകയാണ്. പിന്നെ ഇവൻ പറയുന്നതിന്റെ ദൈവത്തിന്റെ ബാക്കിംഗ് കാണത്തില്ല. ആൾക്കാരുടെ ഹൃദയത്തിൽ ദൈവം കൺവിക്ട് ചെയ്യത്തില്ല ഈ പറയുന്നത് എന്റെ വാക്കാണെന്നുള്ളത്. അങ്ങനെ ആകുമ്പോൾ പിന്നെയും പ്രശ്നമാണ്. ഞാൻ പറഞ്ഞതിന്റെ കാര്യം ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. ഞാൻ പറഞ്ഞ ഒരു ദൈവസഭയിൽ ദൈവം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും പറയാനായിട്ട് എനിക്ക് സമയമില്ല.
പിന്നീട് വേണമെങ്കിൽ വേറൊരു ദിവസം പറയാം. ദൈവസഭയിൽ ദൈവം ആഗ്രഹിക്കുന്നത് ദ ചർച്ച് ഈസ് എ ബോഡി വിത്ത് ഡിഫറെന്റ് ഫംഗ്ഷൻ ഉണ്ട്. ഓരോ അവയവങ്ങൾക്കും ഫംഗ്ഷൻ ഉണ്ട്. ആ അവയവങ്ങളുടെ ഫംഗ്ഷൻ വെളിപ്പെടുന്നത് ദൈവസഭയിലാണെങ്കിൽ അതിന്റെ ലൈഫ് അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നു. കർത്താവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് ഒരു വ്യക്തി വരുമ്പോൾ അവൻ വീണ്ടും ജനിച്ച് അവന്റെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടുവെന്നും അവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചുവെന്നും മനസ്സിലാക്കി ക്രൂശിയെടുത്തുകൊണ്ട് കർത്താവിനെ അവൻ അനുഗമിക്കുമ്പോൾ അവൻ ആക്ച്വലി അവൻ ചെയ്യുന്ന ദൈവസഭ ബിൽഡ് ചെയ്യുകയാണ്. അവന്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ദൈവസഭയിൽ വരുമ്പോൾ ദൈവസഭയിൽ. അതേസമയം ഒരു വ്യക്തി ജഡത്തെ അനുസരിച്ച് ജീവിക്കുമ്പോൾ കർത്താവിൽ നകന്ന് ജീവിക്കുമ്പോൾ അവൻ ഉണങ്ങിപ്പോകുന്നു മാത്രമല്ല അവൻ ദൈവസഭയെ ഇടിച്ച് കളയുന്നതിന്റെ ഒരു പാർട്ടായി തീരുകയാണ്. അങ്ങനെയുള്ളവർ ഡിസ്പ്യൂട്ടുകൾ ഉണ്ടാക്കുകയും അങ്ങനെയുള്ളവർ പിറുപിറുക്കുകയും അത് ദൈവസഭയുടെ വളർച്ചയെ ബാധിക്കുകയും ചെയ്യും. എന്നാൽ ദൈവസഭയെ ബിൽഡ് ചെയ്യാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവസഭയെ ബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒന്നാമത് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഇൻഡിവിജ്വലായിട്ട് ബിൽഡ് ചെയ്യപ്പെടുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ നടക്കും. ദൈവം നമ്മളെ സഹായിക്കും.